സ്തോത്രം ചെയ്യുന്നു.
Thanking God with a very heartful of thanks.
ആരാധനയുടെയും സമർപ്പണത്തിൻ്റെയും പ്രത്യാശയുടെയും മൂന്ന് ഗാനങ്ങൾ പ്രാരംഭത്തിൽ കേട്ട് നമുക്കും അവരോടൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാവകാശം ഒരുക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും.
Thank and praise God. We were able to sing three songs related to worship, to submission and our future hope.
വരും ദിവസങ്ങളിലും പ്രിയ സഹോദരന്മാരെ കർത്താവ് തൻ്റെ മഹത്വത്തിനായി സഭയുടെ പ്രയോജനത്തിനായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
And my prayer is that in the coming days also may God use the dear brethren for the edification of the church.
ഇന്ന് രാത്രിയിലും വചന ധ്യാന പഠനത്തിന് സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിലുള്ള സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുകയാണ്.
Today also I thank and praise God and make known my loving greetings to each and every brother and sister who are seated here to listen to the word of God.
കഴിഞ്ഞ ദിവസം നാം എവിടം വരെ ചിന്തിച്ചു എന്നതിനെക്കുറിച്ച് പ്രസ്താവനയിൽ പ്രിയ സഹോദരൻ ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് ഒരു ആവർത്തനം ഞാൻ നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല.
Dear brother, the introduction of the meeting he had mentioned up to what we had meditated.
മൂന്നാമധ്യായം 14-19, 21 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രണ്ടാമത്തെ പ്രാർത്ഥനയാണ് നാം അതിന്റെ അല്പം പറഞ്ഞ് കഴിഞ്ഞ രാത്രിയിൽ അവസാനിപ്പിച്ചു.
Chapter 3 verses 14-21, that is the second prayer of Paul. Last night we saw a portion of that.
രണ്ടാമത്തെ പ്രാർത്ഥനയുടെ വിഷയം എന്ന് പറയുന്നത് സഭ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെന്നുള്ളതാണ്.
The topic of his prayer in the second instance is that the church might be filled with all the fullness of God.
അത് കഴിഞ്ഞ ദിവസം നാം ഓർത്തതാണ്.
That is what we thought last week.
ആ പ്രാർത്ഥനയിലെ നാല് അപേക്ഷകളാണ്. അതിൽ രണ്ടാമത്തെ അപേക്ഷ ക്രിസ്തു ഇവരിൽ വിശ്വാസത്താൽ വസിക്കണം എന്നാണ് പറഞ്ഞത്.
There are two supplications and the second supplication is that Christ might dwell in them in faith.
അതിന്റെ 17-ാം വാക്യത്തിൽ നാം കാണുന്നു.
We see that in verse 17.
എന്താണ് അതിന്റെ അർത്ഥം?
What is the meaning of that?
എഫേസ്യ വിശ്വാസികളിൽ ക്രിസ്തു വസിക്കുന്നില്ലയോ?
Does Christ not dwell amongst the Ephesian believers?
കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ആ ചോദ്യോത്തര വേളയിൽ എനിക്ക് ലഭിച്ചു.
During the other day, a question answer session, I received a question.
എനിക്ക് അല്പം രസവും തോന്നി തമാശയും തോന്നി.
And I felt it was a little humorous.
പ്രവൃത്തിയാൽ ആണോ സ്വർഗത്തിൽ പോകുന്നത് എന്ന ധ്വനി വരുന്ന ഒരു ചോദ്യമായിരുന്നു.
There was a question that had a kind of an hint that was asking whether by works we go to heaven.
നിശ്ചയമായും അല്ല. വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവര് സ്വർഗത്തിൽ ക്രിസ്തുവിനോടുകൂടെ ഇരുത്തപ്പെട്ടവരാണ്. കർത്താവ് വരുമ്പോൾ നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെട്ട് കർത്താവിന്റെ അടുക്കലേക്ക് പോകുമെന്നുള്ള വലിയ വാഗ്ദത്തം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ സംശയിക്കണ്ട.
There is no doubt that we have received the great promises that those who are saved by faith, they are seated in the heavenly places, and when the Lord Jesus Christ is coming, surely we are going to be glorified and going to be with
him. എന്നാൽ ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്?
But then what is the meaning of what?
നിശ്ചയമായി ഞാൻ ഓർപ്പിച്ചതുപോലെ എഫസോസിലെ സഭയിലുള്ള വിശ്വാസികളിൽ ക്രിസ്തു വസിക്കുന്നുണ്ട്.
Surely Christ is dwelling in the midst of the Ephesian believers.
അവർ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചു.
They have accepted the Lord as their personal savior in their hearts.
എന്നാൽ വീണ്ടും ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടതായിട്ടോ?
So why do they have to receive Christ again?
ഇവിടെ പറയുന്നു വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങൾ വസിക്കേണ്ടതിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു.
What we read in verse 17, Christ may dwell in your hearts through faith. That is what Paul is praying.
ഞാൻ പ്രാരംഭ ദിവസം ഓർപ്പിച്ചതുപോലെ CSA സഭയിലായിരുന്നു ഞാൻ മുമ്പ് പോയിക്കൊണ്ടിരുന്നത്.
As I reminded you earlier, initially I used to go to the CSA church.
അന്ന് ഞങ്ങൾക്ക് ഒരു പേരമ്മ. പേരമ്മ എന്ന് പറഞ്ഞാൽ അപ്പന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയാണ്.
I had my father's brother's wife.
അത് എല്ലാ കൺവെൻഷനും രക്ഷിക്കപ്പെടും.
Now she used to be saved at each and every convention.
ഉപദേശമാർ വന്ന ആഹ്വാനം പറയുമ്പോൾ ഈ അമ്മ എഴുന്നേറ്റ് ഞാൻ ഇന്ന് രാത്രി കർത്താവിനെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു.
When the preacher is giving the altar call, this dear woman, she would always accept the Lord Jesus Christ.
അപ്പോൾ നമ്മുടെ ഇടയിലും സംശയാലുകൾ അത് ചെയ്യാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
So my understanding is that people who are still doubting in our midst, they do the same thing.
ഒരു സംശയം വരുമ്പോൾ മുട്ടുകുത്തി കർത്താവേ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു.
Whenever they have a doubt, they kneel down and say, Lord, I accept you.
ആ ഒരു അർത്ഥമാണോ ഇവിടെ കൊടുത്തിരിക്കുന്നത്?
Is that the meaning that we find in this verse?
അല്ലെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
And it's very easily we can understand that's not so.
ഇവിടെ വസിക്കുക എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം കേട്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും.
You will be clear in your understanding when you understand the meaning of the word dwell.
വസിക്കുക എന്നാൽ സ്ഥിരമായി വസിച്ച് വീട് പോലെ കഴിയുക എന്നാണ്.
Dwell means to permanently reside as if in one's own house.
കുറേ കൂടെ വ്യക്തമായി പറഞ്ഞാൽ ക്രിസ്തുവുമായി ഒരാഴമേറിയ അനുഭവത്തിലേക്ക് വരികയും അത് മുഖാന്തരമായി ക്രിസ്തു അവരിൽ കർത്താവായി വാഴണം എന്നുള്ളതാണ്.
In another way, it is to come into a state where you have a deep rooted relation with the Lord Jesus Christ, wherein Christ is going to reign in your life as the Lord.
ഇത് കുറെ വിശദീകരിക്കേണ്ട അത്യാവശ്യമുള്ള ഭാഗമാണ്. പക്ഷേ ഇവിടെയുള്ള ദൈവദാസന്മാർ അതിന് പ്രാപ്തിയുള്ളവരെ തുടർന്ന് വിവരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
portion that needs elaboration, but the men of God here will be able to expound on that.
നമ്മളപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചു.
When we were saved, we accepted the Lord as our savior.
എന്നാൽ വളരെ ദുഃഖകരമായി പറയേണ്ടത് പലർക്കും യേശു രക്ഷിതാവായിട്ടേ ഇരിക്കുന്നുള്ളൂ.
But very sorrowfully for many, the Lord is still remaining as a savior only.
യേശു രക്ഷിതാവായിട്ട് മാത്രം കൊണ്ട് നടക്കുന്ന വിശ്വാസികൾ.
There are so many believers who carry Christ as their savior alone.
അത് മാത്രം മതിയോ?
Is it enough?
റോമാലേഖനം 10:9 എന്താ പറയുന്നത്?
In Romans chapter 10 and verse 9, what do we read?
യേശുവിനെ കർത്താവെന്ന് വാഗ്കൊണ്ട് ഏറ്റുപറയുക.
That if you confess with your mouth the Lord Jesus.
അപ്പോൾ രക്ഷിക്കപ്പെടാനുള്ള വ്യവസ്ഥകളിൽ പറയുന്നത് ഒന്ന് യേശുവിനെ കർത്താവെന്ന് വാഗ്കൊണ്ട് ഏറ്റുപറയുക.
So one of the principles related to salvation, we confess with our mouth that the Lord Jesus.
അതിനർത്ഥം എന്താണ്? യേശു എൻ്റെ കർത്താവ്.
What is the meaning of that? We are accepting that Jesus is our
Lord. യേശു നമ്മുടെ രക്ഷിതാവായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെ സമൂലമായും യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ
കൊണ്ടുപോകുന്നു. While the Lord Jesus is still our savior, our whole life in its entirety has to be brought into submission to the Lord's lordship.
നമ്മുടെ സംസാര മണ്ഡലത്തിലും ജീവിത മണ്ഡലത്തിലും ഒക്കെ ക്രിസ്തുവിന്റെ കർത്തൃത്വം അനുഭവപ്പെടാൻ കഴിയും.
In all the spheres of our speaking and in our living, we should have the influence of the Christ lordship.
അത് സാധിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും ഒരു പരിശോധനയ്ക്ക് നമ്മുടെ ജീവിതത്തെ വിധേയം.
Now all of us have to examine whether that is really happening in our life.
യേശു എൻ്റെ ജീവിതത്തിൽ രക്ഷിതാവായിട്ട് മാത്രം ഇരിക്കുന്നുവോ അതോ അവിടുന്ന് എൻ്റെ കർത്താവായിട്ടാണോ ഇരിക്കുന്നത്?
Is the Lord remaining in our life just as a savior but has he become our Lord also?
കർത്താവ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ?
What is the meaning to say that one is our Lord?
കർത്തൃത്വം നടത്തുന്ന.
He will reign with lordship.
ഭർത്താവ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ?
What is the meaning of husband?
നിങ്ങൾ പറ എന്താ അർത്ഥം? ഭർത്താവ്.
What is the meaning of the term husband?
എപ്പോഴും ആളുകളെ പരിചയപ്പെടുത്തുകയല്ലേ ഇദ്ദേഹം എന്റെ ഭർത്താവാന്ന്
പറയുന്നത്.
എന്താ ഈ ഭർത്താവ്?
What do we mean?
അതറിയാതെ പോയതാ കുഴപ്പം.
The problem is we do not know the meaning.
ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്നാണ്.
The meaning of husband is the one who rules.
കർത്താവ് എന്ന് പറഞ്ഞാലും അതുതന്നെയാണ്.
And that is the same meaning for the word Lord.
ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് കടന്നിട്ട് പൗലോസിന്റെ പ്രാർത്ഥന കർത്താവേ എന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ഇടവരണം എന്ന് പ്രാർത്ഥിക്കാം.
Tonight let us descend into the depths of our heart and examine ourselves and pray thus that the prayer of Paul might be fulfilled in our lives.
ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പ്രവാചക പുസ്തകത്തിൽ നിന്നൊരു വാക്യം എന്റെ മനസ്സിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവന്നു. ഭാഗം എവിടാന്ന് അറിഞ്ഞുകൂടാ, മിടുക്കരുത്. തപ്പിയിട്ട് തപ്പി ഇരിക്കുമ്പം വചനം കേൾക്കാതിരിക്കരുത്. അത് എന്നോട് പിന്നീട് പറഞ്ഞാൽ മതി.
The spirit of the Lord is prompting me to quote from one of the Old Testament prophets.
അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ, യഹോവേ നീ അല്ലാതെ അനേക കർത്താക്കന്മാർ ഞങ്ങളെ കർത്തൃത്വം നടത്തിയിട്ടുണ്ട്.
The saying is like this, Lord, apart from you, there are several lords who have exercised their lordship over us.
നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും വ്യക്തിപരമായ ജീവിതത്തിലും ഇന്ന് രാത്രിയിൽ അത് ഏറ്റുപറയാതിരിക്കാൻ പറ്റുകയില്ല. യഹോവേ നീ അല്ലാതെ അനേക കർത്താക്കന്മാർ എന്നെ കർത്തൃത്വം നടത്തി.
In relation to our personal life, our family life and our church life, it is impossible to remain without confessing that there are so many other lords who are lording in our lives.
ആ ഒരു തിരിച്ചറിവ് ഈ രാത്രിയിൽ നമുക്കുണ്ടായി.
That realization has to take hold of us tonight.
പൗലോസിന്റെ പ്രാർത്ഥന, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം, അർത്ഥാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിറയണം കർത്തൃത്വം.
Thus Paul's prayer, Christ may dwell in your hearts through faith, meaning literally that the Lord will exercise his lordship in your life.
മൂന്നാമത്തെ അപേക്ഷ,
the third
17 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് മൂന്നാം അധ്യായത്തിൽ.
Yeah, in chapter 3 verses 17 and 18 we find the third supplication.
ആഴം അറിയണം എന്നവിടെ കാണുന്നുണ്ട്.
We read there that we may be able to comprehend.
ഞാൻ ഇവിടെ ഒരു വസ്തുതയോടെ പറയട്ടെ.
Let me put across another fact.
നമ്മുടെ ആത്മീയ ജീവിതം ഉപരിപ്ലവമാകരുത്.
Our spiritual life should not be just superficial.
അത് ആഴമുള്ളതാണ്.
It should have some depth.
ഈ ചിലർ ഈ ഉപരിപ്ലവത്തിന് ഉപരി വിപ്ലവം എന്നാ പറയുന്നത്.
Some people wrongly say that in Malayalam.
ഉപരി വിപ്ലവം എന്ന് പറയരുത്, അത് പെശകായ വാക്ക ഉപരിപ്ലവം.
That is wrong usage, superficial.
എന്ന് പറഞ്ഞാൽ ഒരു പാട്ട്, ഒരു ഒരു പ്രസംഗം ഒക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു 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 ചലനമാണ് ഉണ്ടാകുന്നത്.
There is a kind of a special emotion that comes when we listen to a song or a sermon.
ഇന്ന് ഞാൻ ഇതുപോലെ ജീവിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞൊക്കെയാ പോകുന്നത്.
And then we go back saying that I will live as per the word.
എന്നെ നീ ഏറ്റുകൊള്ളൻ ദൈവമേ, അപ്പോൾ ഞാൻ ശാന്തനായി എന്നൊരു പഴയ പാട്ടുണ്ട്.
There is an old song that Lord accept me and then I will be at peace.
അത് സംബന്ധിച്ച് ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ശാന്തനായി, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒക്കെ തകർത്തു കളയും.
So another brother, he was able to interpret it like this for himself: Lord, you accept me, otherwise I will create a commotion here.
നമ്മുടെ ആത്മീയ ജീവിതം ആഴമുള്ളതായിരിക്കണം.
Our spiritual life should have depth.
നമ്മൾ തിരുവെഴുത്ത് പലയിടത്തും വായിക്കുന്നു, വേരാഴത്തിൽ ഇറങ്ങുക, ആഴം ആഴം ആഴം. കർത്താവ് തന്നെ ശിഷ്യന്മാരോട് ആദ്യം പത്രോസിനോട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ആഴത്തിലേക്ക് ഇറങ്ങി വല വീശുക.
In several portions of the scriptures we are reminded to go into the depth. Even Peter, the Lord was telling him, cast
into the ആത്മീയ ജീവിതം നിറവുള്ള ജീവിതമായിരിക്കുന്നതുപോലെ ആത്മീയ ജീവിതം ആഴമുള്ള ജീവിതമായി.
Just like the spiritual life is a fulfilling life, it also have to be a very deep rooted one.
ഇവരെ യുവാക്കളൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നതിൽ വലിയ സന്തോഷം.
I am very happy that the youngsters are listening to me.
ഇവിടെ എന്തിന്റെ ആഴമാണ് പറയുന്നത്?
Now what is the depth that Paul is
trying to sound out? നമുക്ക് 17 18 വാക്യങ്ങളിലേക്ക് വരാം.
Let us look at verses 17 and 18.
അവിടെ സ്നേഹത്തിന്റെ ആഴത്തെ കുറിച്ചാണ് പറയുന്നത്.
Now he is depicting the depth of love.
മലയാളം ബൈബിളിന്റെ ക്രമം അനുസരിച്ച് 17ാം വാക്യത്തിന്റെ ഉടുവും 18ാം വാക്യവും കൂടെ നാം ചിന്തിക്കേണ്ടതാണ്.
In the Malayalam Bible, it is the end of verse 17 and the beginning of verse 18.
അപ്പോൾ സ്നേഹത്തിന്റെ ആഴം അറിയണം.
So we have to know the depth of the love.
നമ്മൾ പാട്ട് പാടില്ല, സ്നേഹത്തിൻ സ്നേഹത്തിൻ
ആഴി
ആഴി തന്നിൽ ഇല്ലേ പാടാറില്ല. സ്നേഹത്തിൻ പാടിക്കേ, തന്നിൽ മുങ്ങി ഞാൻ ഇന്നു മന്നിൽ, സ്നേഹത്തിൻ ആഴി തന്നിൽ മുങ്ങി ഞാൻ ഇന്നു മന്നിൽ, ആമേയം മാറിയും ആനന്ദമേറിയും വാഴുന്നു വീതി എന്നെ. ഹല്ലേലൂയാ. മനോഹരമായ
What wonderful lines of the song that we
സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് പോയാൽ മൂന്ന് കാര്യങ്ങൾ അങ്ങ് പോകുമെന്നാണ് പറയുന്നത്.
If we descend into the depths of the love, three things will be removed.
ഒന്ന്, ആമയം മാറും.
One, our troubles will be removed.
എന്താ ഈ ആമയം മാറുക എന്ന്? ആമയം എന്തോ?
What is the meaning of ആമയം?
എന്താ ആമയം അല്ലാതെ എന്താ ഈ ആമയം എന്ന് പറഞ്ഞാൽ?
That is what it is.
വേദുഃഖം.
It means
സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഒരു വിശ്വാസി ഇറങ്ങിപ്പോയാൽ ഹല്ലേലൂയ്യ, അവന്റെ ദുഃഖം മാറുകയാണ്.
When a believer descends into the depths of love,
രണ്ടാമത് എന്തു മാറുമെന്ന് അറിയാമോ?
Secondly, what will be removed?
ഭീതി എന്നിയെ, ഭീതി മാറിപ്പോകും.
Fear will be removed.
അതല്ലേ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്ന
എഴുതിയിരിക്കുന്നത്. What beautiful lines they are.
നമ്മള് പലപ്പോഴും അതൊന്നും അർത്ഥമൊന്നും ഓർത്തല്ല.
Many times we do not remember the meaning of the song.
നമുക്ക് എല്ലാവരെയൊക്കെ മുമ്പ് പാട്ട് എടുക്കണം, പെട്ടെന്ന് പാടണം.
The song before anyone and quickly sing.
ഈ കൊയറ് പാടുന്ന കാര്യമല്ല പറഞ്ഞത്.
I'm not referring to the choir.
കോൺക്രിയേഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അടുത്ത ആൾ എഴുന്നേക്കുന്ന പാട് തുടങ്ങുന്നതിന് മുമ്പേ ചൂണ്ട് വരല്ല അതിനകത്തോട്ട് കയറ്റി വെച്ചിരിക്കും.
While we are sitting for the meeting, we try to take the song before the other person takes.
അങ്ങനെ ഒരുത്തം വേഗത്തിൽ പാടി വന്ദനം യേശുവേ എന്നുള്ള പാട്ട്.
Another person very quickly took and sang the song വന്ദനം യേശുവേ.
പെട്ടെന്ന് പുള്ളി പാടി വന്ദനം യേശുവേ, പിന്നെ മുന്നോട്ട് പോകുന്നില്ല.
Then he's not remembering the next line.
കാര്യം എന്ന രീതിയായിരുന്നു. അപ്പൊ ഈ നോക്കാതുള്ള പോക്കായി പോകുന്നു.
So without even opening the hymn book, they're trying to sing.
ഈ ഗാനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തെ ചലിപ്പിക്കുന്നു.
Now these are all songs that move the heart of God.
ഞാൻ ഈ പാട്ട് കേട്ട് കരയുന്നയാളാണ്.
I am one who listens and weeps at
the song. വചനം വായിച്ച് കരയുന്നയാളാണ്.
I weep when I read the word of God.
പ്രാർത്ഥിക്കുമ്പോൾ കരച്ചിൽ കുറവായി.
I do not weep so much when I pray.
ഈ രണ്ട് സന്ദർഭങ്ങളിൽ എന്റെ കണ്ണു നിറയും.
But these two occasions my eyes are filled with tears.
ഞാൻ പറഞ്ഞത് സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഒരു വിശ്വാസി പോകണമെന്ന്, സഭ പോകണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദുഃഖം മാറുന്നു, ഭയം മാറുന്നു.
So when Paul is praying that the church has to descend into the depths of love, two things are happening. Our troubles and sorrows are removed and our fear is turned aside.
ആഴം അറിയാൻ രണ്ട് കാര്യങ്ങൾ വേണമെന്ന് പറയുന്നു.
Two things are needed to fathom the depth.
17ാം വാക്യം നമുക്ക് നോക്കാം. ഒന്ന്, വേര് ഊന്നണമെന്ന് പറയുന്നു.
In verse 17 that we have to be rooted.
രണ്ട്, അടിസ്ഥാനപ്പെടണമെന്നും പറയുന്നു.
And secondly we have to be grounded.
അപ്പോൾ സ്നേഹത്തിന്റെ ആഴം അറിയണമെങ്കിൽ ഒന്ന്, വേര് ഊന്നണം. എങ്ങോട്ട്? സ്നേഹത്തിൽ വേര്. ഉയർന്നണം, രണ്ട് സ്നേഹത്തിൽ
അടിസ്ഥാനപ്പെടണം.
ഈ രണ്ട് പ്രയോഗങ്ങൾ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
Now these two usages are related with two different facts.
വേരൂന്നുക എന്ന് പറയുമ്പോൾ സസ്യലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
When we say rooted, it is referring to the trees and plants.
ഒരു മരത്തിന്റെ ബലം എന്ന് പറയുന്നത് അതിന്റെ വേരിന്റെ ആഴത്തിലാണ്.
The strength of a tree resides in the depth of the roots.
ഇപ്പം വലിയ വിലയില്ലാത്ത ഒരു മരം നമ്മുടെ നാട്ടിൽ പുറത്തുണ്ട്. അതിപ്പോ ഉപയോഗിക്കുന്നില്ല ആരും. പണ്ട് ഭയങ്കര വിലയായിരുന്നു അതിന്റെ ഉൽപ്പന്നത്തിന്. ഇപ്പം വിലയില്ലാത്തത് കൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല.
Now there is a not so very costly tree in our midst back in Kerala. It used to be costly once, but now not so much.
ഏതാ? അതുകൊണ്ടോ എല്ലാവരും ഏക്കർ കണക്കിന് വാഗിൻ ചെയ്തു. ഇപ്പൊ പ്രയോജനമില്ല, കാട് കയറി കിടക്കാം. റബ്ബറാണ്.
സോ മെനി ഏക്കേഴ്സ് ഓഫ് റബ്ബർ.
നമുക്കറിയാം, ഒരു സാമാന്യം ശക്തമുള്ള ഒരു കാറ്റ്, ചെറിയ ശക്തമായൊരു കാറ്റടിക്കുമ്പോ, സാമാന്യം ശക്തമായൊരു കാറ്റടിക്കുമ്പോ,
ഈവൻ സ്ലൈറ്റ്ലി സ്ട്രോങ് വിൻഡ് ഇഫ് ഇറ്റ് ബ്ലോസ്,
വളരെ പെട്ടെന്ന് മറിഞ്ഞു പോകുന്ന മരമാണ് റബ്ബർ എന്ന്
പറയും.
ഞാൻ ഹൈ റേഞ്ചിൽ കുറെ കാലം വർക്ക് ചെയ്ത ഒരു മനുഷ്യൻ, അവിടെ മലയുടെ മുകളിലൊക്കെ വൻ മരങ്ങൾ നിപ്പോൾ.
On the top of the mountain there are huge trees.
ഭയങ്കര കൊടുങ്കാറ്റ് അടിച്ചാലും ഇത് മൂടോടെ പറഞ്ഞു പോവുകയല്ല.
Even if the great tempest were to blow, it will never be uprooted.
ചിലപ്പോൾ അതൊന്ന് ഒടിഞ്ഞു പോയെന്ന് വരാം.
Some of the branches might break.
എന്താ കാര്യം എന്നറിയാമോ?
Do you know what is the reason?
ഇതിന്റെ ആ വേരിന്റെ ആഴം എന്ന് പറയുന്നത് പാറയുടെ വിടവിലൂടെ ഭൂമിയുടെ ആഴത്തിലേക്ക് ഇറങ്ങി പോകും.
Because the roots of these trees through the cracks in the rocks it descends into the depths of the earth.
എന്നെ ശ്രദ്ധിക്കുന്ന സഭയെ,
Church who's listening to me,
ഓരോ വിശ്വാസിയുടെയും വേര്, ജീവിതത്തിന്റെ വേര്, ഹല്ലേലൂയ, സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ അവൻ ചഞ്ചലചിത്തനായി തീരുകയില്ല. സ്നേഹത്തിൽ ദൃഢമായ ഒരാത്മീയ ജീവിതം സഭയിൽ നയിക്കാൻ കഴിയുമെന്നുള്ളത് മനസ്സിലാക്കുക.
The root of your life, if it were to descend deeply into the love, he will never be anxious and overcome with anxiety, and he'll be able to live a very good Christian life.
രണ്ടാമത്തെ പദം അടിസ്ഥാനപ്പെടുക എന്നുള്ളത്.
The second usage, the term is
ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ട്.
That is related to a building.
കെട്ടിടം ബലവത്താകണമെങ്കിൽ അടിസ്ഥാനം വേണം.
If the building has to be strong, it has to have a foundation.
ഇപ്പം പുറമേ നല്ല വീടാ,
on the outside it looks to be a good house,
ഭിത്തിയെ വരെ മാർബിൾ പതിച്ചിരിക്കുന്നു,
and on the wall also there is a cladding of marble.
നല്ല കളറാണ്, കണ്ണഞ്ചിപ്പിക്കുന്ന കളറാണ്,
and it's very attractive to the eyes, the color.
ആ കളറിനെ കേരളത്തിൽ ചിലർ പറയുന്ന പെടുമരണം എന്നാ പറയുന്നത്.
Some people
വേണ്ട പറയണ്ട, ചില കണ്ടില്ലേ ആ കളർ, പെടുമരണ കളറാന്ന് പറയും. അതുപോലെ ഭയങ്കരമായ കളർഫുൾ ആണ്.
ആട്ടെ,
ആഴമില്ലെങ്കിലോ?
But what if it does not have a
adisthanam seriyallengil,
if the foundation is not good,
adu marinju veelum,
it will surely fall.
Naan ivada ninnu kondu oru karyam paraya,
let me tell you one thing like this.
Sabayil prasangikkunnavarundu,
there are people who preach in the assembly,
padipikkunnavarundu,
there are people
sabayil nerathe vannillengil kasara kittathi oru avasthayil aalperuppam kaanum,
and there might be a lot of numbers,
paattukalokka paadunnavarundu,
there are people who are singing,
ella karyangalum nannayi cheyyunnundu,
all things are being done nicely.
അടിസ്ഥാനം ശരിയല്ലെങ്കിലോ?
But if the foundation is not right,
അത് നാം വിശേഷാൽ ഓർക്കണം.
That we have to specially
remember. അടിസ്ഥാനം ശരിയല്ലെങ്കിൽ മറിഞ്ഞു പോകും.
If the foundation is not right, it will fall.
തകർന്നു പോകും.
It will break.
മനസ്സിലാകുന്നില്ലേ നിങ്ങൾക്ക്?
This is not clear.
നമ്മുടെ കർത്താവ് പാറമേൽ പണിതതും മണലിന്മേൽ പണിതതുമായ വീടിനെ കുറിച്ച്
കാണുന്നു. Our Lord, he described about the house built on a rock and on the sand.
രണ്ട് വീടും ഒരേ ഫാഷനാണ്.
Both of the house were designed in the
same fashion. വ്യത്യാസമൊന്നുമില്ല പുറമേ നോക്കി.
Outside there is no difference at all.
രണ്ടിന്റെ മേൽ ഒരുപോലാണ് മഴ പെയ്തത്.
And on that day both of them had the same tempest.
രണ്ടിന്റെ മേൽ ഒരുപോലെ ാണ് കാറ്റടിച്ചത്.
And the wind beat on them equally.
നാം അറിയുന്ന പോലെ മണലിൽ പണിതത് താഴെ പോയി.
But the one that was built on the sand, it fell to the ground.
വിശ്വാസിയെ, നമ്മളെല്ലാം വിശ്വാസികളാണ്.
Believers who are listening to me.
എന്നാൽ സ്നേഹത്തിൽ അടിസ്ഥാനം ശരിയല്ലാതാണ് പോകുന്നതെങ്കിൽ പരിശോധനയുടെ നടുവിൽ തകർന്നു പോകുമെന്നുള്ളതിന് സംശയം.
We are all believers, no doubt, but if the foundation is not grounded in the love, then in the face of testing we fall down.
സ്നേഹത്തിൽ വേരൂന്നുകയും സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുകയും ചെയ്യുമ്പോൾ വിശ്വാസികൾ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലുന്നവരായിരിക്കും.
And therefore we have to be rooted in love and grounded in love. Therefore believers have to descend into the depth of love.
ഒരു കാര്യം കൂടി പറഞ്ഞ ആ ഭാഗം ഞാൻ വിടുകയാണ്.
Let me just mention one more thing before I
start. സ്നേഹം ഒരു ഫാഷനായി മാറരുത്.
Love should not become a fashion.
ഇപ്പോൾ ഞാൻ ഒരു പേരങ്ങ് പറയാ, ഇവിടുത്തെ എൽഡർ ആണെങ്കിലും സഹോദരൻ റെഞ്ചിയെ കണ്ടു.
Yeah, I'm just referring to Rinji brother.
ഞാൻ അങ്ങ് സ്നേഹം അങ്ങ് വകഞ്ഞൊഴുക
വകഞ്ഞെന്നൊരു
വാക്കുണ്ട് കേട്ടോ, അദ്ദേഹത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വയ്യാത്ത കൊണ്ടാണ് ഞാൻ കവിഞ്ഞൊഴുക എന്ന് പറയുന്നത്. എന്റെ വാക്ക് അങ്ങനെ അങ്ങ് അദ്ദേഹത്തോട് അങ്ങ് ഭയങ്കരമായിട്ട് ഒഴുക്ക.
There is the overflow of words before God.
പക്ഷെ ഉള്ളിൽ അത് കാണുകയില്ല.
But it might not be.
അതാണ് ഈ ഫാഷൻ എന്ന് പറയുന്നത്.
That is why I mentioned
this fashion. ചിലർക്ക് താഴ്മ ഭയങ്കര ഫാഷൻ.
Some people have humility as a fashion.
കണ്ടിട്ടില്ലേ നടക്കുന്നത്?
Have you not seen how they walk?
ഒരു തരത്തിൽ തല ഉയർത്തി നടക്കത്തില്ല.
They will never raise their head.
എപ്പോഴും കുനിഞ്ഞ തല കുനിഞ്ഞാണ്.
Always they bow down their head.
പിന്നെ കൈ കൊടുക്കുന്നത് ഒരിക്കൽ പോലും ഒന്ന് ബലത്തിൽ കൈ കൊടുക്കുകയില്ല.
And the shaking of hand, it's not with any strength.
നമ്മൾ അങ്ങോട്ട് കൈ നീട്ടിയാൽ നമ്മുടെ നഖത്തിന് പോലും നോവരുതെന്ന് കരുതി ഇങ്ങനെ പിടിക്കണം.
And the way they shake our hands, make sure that even our nails do not feel any pain.
നിങ്ങൾ അംഗീകരിക്കണം ഞാൻ പറയുന്ന ഫാഷൻ.
You have to accept that that is a fashion.
നമുക്ക് ഫാഷൻ അല്ല വേണ്ടത്, പാഷൻ ആണ് വേണ്ടത്.
We do not want to have fashion, but we need to have a passion.
ഇയാൾക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാം, അല്പം അറിയാം. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എന്റെ പൊന്നു സഹോദരി സഹോദരന്മാരോട് പറയട്ടെ, ഫാഷനൊക്കെ അങ്ങ്
മാറ്റാം.
രാത്രിയിലെ ഈ പഠന നിമിത്തം യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക്
വരാം.
നമ്മുടെ സ്നേഹം അത്
യാഥാർത്ഥ്യമായിരിക്കും.
അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കണ്ടേക്കാം,
there might be differences of opinion.
തർക്ക വിതർക്കങ്ങൾ കണ്ടേക്കാം,
there might be debates and
quarrels. പക്ഷേ അതൊന്നും സ്നേഹത്തെ ബാധിക്കാനിടയാകരുത്.
But that should never affect the love.
കണ്ടിട്ടില്ലേ രാഷ്ട്രീയക്കാരെ?
Have you not seen politicians?
നിയമസഭയിൽ എന്തൊക്കെ പറയുന്ന മുഖ്യനെ എന്തെല്ലാം പറയുന്നു.
In the parliament they say so many things in that
assembly. പറയണോ വേണ്ടായോ എന്നുള്ള രണ്ടാമത്തെ കാര്യം.
Whether he deserves it or not, that is secondary matter.
എന്തെല്ലാം പറയുന്നു.
They say so many things
against the chief. അവരെ പ്രതിപക്ഷ നേതാവും അദ്ദേഹം കൂടി ഒന്നിച്ചൊരു വേദിയിൽ വരുമ്പോൾ എന്തൊരു സ്നേഹമാണ്.
But when they come on the stage with the CM and the opposition leader, what love they display. ഇന്നലെ
ഉമ്മൻചാണ്ടിയുടെ ഒരു അനുസ്മരണം തിരുവനന്തപുരത്ത് നടത്തിയപ്പോൾ സുധാകരൻ ഇങ്ങനെ കമേ നിൽക്കുക, ഇയാള് നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ ഈ ചെവി കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുക മുഖ്യന്റെ.
When the funeral of our late minister Uman Chandy was taking place, he was seeing opposition leaders.
Thinu vendi avaru vaadikkunnunda.
There are people who debate for
Chela
the sake of principle.
Thinu vendi avaru valakadikkunnunda.
They quarrel sometimes for principle.
Ennal adina aayasilla.
But that does not have a lifespan.
Enna ponnu sahodari sahodaranmar.
Dear brothers and sisters.
Nammada sneham anganeyaga.
Our love should be like this.
Nammada chela principle inu vendi.
For principle's sake.
Ende ende oru pramanam adha. Yan manasilakkiyirikkunna kaaryathin edire onnu വന്നാൽ ഞാൻ നിശ്ചയമായും ശാസിക്കേണ്ടടുത്ത് ശാസിക്കും, തർജ്ജനം ചെയ്യേണ്ടടുത്ത് തർജ്ജനം ചെയ്യും, തുറന്നു പറയേണ്ടടുത്ത് തുറന്നു പറയും. പക്ഷേ അത് സ്നേഹമില്ലാതെയല്ല.
Wherever something happens that is contrary to the principle that I hold on to, where necessary I would rebuke and I would debate about it, but that's not without love.
കർത്താവ് നമ്മെ സഹായിക്കണം.
May the Lord help us.
ഇനി അടുത്തത് പറയുമ്പോൾ,
and next thing,
അങ്ങനെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് കടക്കുമ്പോൾ,
when we descend into the depths of love,
എന്താണ് അതിന്റെ ഫലം?
What is the result of that?
18th വാക്യത്തിൽ
പറയുന്നു.
അതുകൂടെ ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ.
Very quickly let me mention that.
അങ്ങനെ ചെയ്യുമ്പോൾ വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്നറിയാൻ കഴിയും.
May be able to comprehend with all the saints what is the width and length and depth and height.
സ്നേഹത്തിന് നീളമുണ്ടെന്ന്.
It says a length.
സ്നേഹത്തിന് നീളമുണ്ട്, വീതിയുണ്ട്, ആഴവുമുണ്ട്, ഉയരവുമുണ്ട്.
Length has depth, height, width and depth.
ഇത് വിശ്വാസി അറിയണം.
This a believer ought to know.
അറിയാനുള്ള മാർഗ്ഗം ആ പറഞ്ഞത് ആഴത്തിലോട്ട് പോകണം.
And the means to know that is what I said, you have to dig into the deep.
അറിയാൻ നമുക്ക് ഒറ്റയ്ക്ക് പാടാ.
Alone it is difficult to comprehend.
എല്ലാവരും ആ കാര്യം ഓർക്കണം, അത് ഒറ്റയ്ക്ക് പാടാ.
Alone we cannot do it.
നമ്മൾ എന്തെല്ലാം മലയാളത്തിൽ നിന്നുള്ള പദങ്ങളും ഇംഗ്ലീഷിൽ നിന്നുള്ള പദങ്ങളും എടുത്ത് അമ്മാനം ആടിയാലും അത് പറഞ്ഞു തീർക്കാൻ കഴിയത്തില്ല.
Even we have to take and use all the words in English and Malayalam, we can never ever completely describe it.
നമ്മുടെ ബുദ്ധിയിൽ അത് ഒതുങ്ങുകയില്ല.
And it will not be contained in our brain.
പൗലോസ് അവിടെ ഒരു എളുപ്പവഴി പറയുക.
And that is why Paul gives us a shortcut.
എങ്ങനെ അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
He says, how can we know it?
സകല വിശുദ്ധന്മാരോടും കൂടെ.
And he says, you should know it with, along with all the
saints. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക്?
Do you understand what it means?
പല സഭകളിലും നമ്മുടെ ഞങ്ങളുടെ കോട്ടയം സഭയിലും ഉണ്ട്, രണ്ട് സ്റ്റഡി ഉണ്ട്. ഒന്ന് ബൈബിൾ ക്ലാസ് ഉണ്ട്, രണ്ടാമത്തേത് പറയുന്നത് രണ്ടും പറഞ്ഞു വന്ന തത്വത്തിൽ ഒന്നാണ്. എന്നാലും ഒരു പേരാ, ബൈബിൾ ക്ലാസ് ഉണ്ട്, പിന്നെ ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ട്.
Back home in Kottayam we have two Bible study. One is Bible class and one is Bible study.
Bible class ennu parayumbol adu oral ange padipikkya.
A Bible class that is not taken by
Bible
by one
study ennu njangal udheshikkunnathu ore pusthakam eduthu vannirikkunna sahodarmaru dhyanichu vannittu avaravarkku kittiya aalochanangal angottu parayya.
But Bible study we selectively choose the books and brother come forward and whoever meditated they share their thoughts.
Snehathe kurichum Paulos adha paranjathu ottekkal namukku grahikkan pattathilla sakala വിശുദ്ധന്മാരോടും കൂടെ അവരുടെ ഹൃദയത്തിൽ വരുന്ന സ്നേഹത്തെ കുറിച്ചുള്ള ആശയം ഒരാൾ പറഞ്ഞു, അടുത്തയാൾ പറഞ്ഞു, അടുത്തയാൾ പറഞ്ഞു, ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ഇതിന്റെ നീളവും ആഴവും വീതിയും ഉയരവും നമുക്ക്
മനസ്സിലാക്കാനായി. Therefore, applications.
അവിടെ വായിക്കുന്നു അതിന്റെ 19-ാം വാക്യം.
We read in verse 19.
ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം.
That we might be filled with all the fullness of God.
ആ നാലാമത്തെ അപേക്ഷയാണ്.
That is the fourth supplication.
സഭ നിറഞ്ഞു വരണം.
The church has to be filled.
സഭയെ നിറയ്ക്കുന്നത് ആരാ?
Who is it that filleth the church?
എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
എല്ലാറ്റെയും
നിറയ്ക്കുന്നവൻ തലയാ, ക്രിസ്തു.
The one who filleth everything
is in narav engotta jellune
and this filling where does it reach
engotta narav jellune
where does it go to
nadigalile sagala vellangalu oligi engotta jellune
all the waters of the river flows into
samudrathilekana
goes into the sea
devathinte narav ellam kuda hallelujah santosham verumbo njan angu paranju pogunnada ee narav ellam kudi oligi ettunnathu engotta sabhayilekana jellunnathu
the fullness of God is all flowing and reaching the church
sabha devathinte naravana
and the church is the fullness of God
nammal yohannan സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്.
In John chapter 1 and 16 we read like this.
എന്താണ് വായിക്കുന്നത്?
What is it that we read?
അവന്റെ നിറവിൽ നിന്ന്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. അവന്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ നമുക്ക് ലഭിച്ചിരിക്കുന്നു.
And of his fullness we have all received and grace for grace.
അപ്പോൾ എവിടുന്നാണ് സഭയ്ക്ക് കിട്ടിയത്?
So from where did church receive this?
എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ ക്രിസ്തുവിൽ.
From the one who fills all in all, Christ.
അപ്പോൾ സഭ നിറവ് അനുഭവിക്കുന്ന സഭയാണ്.
So church is one that should experience that.
ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ നിറവിനോളം നിറഞ്ഞു വരണം.
And here it is mentioned here that
ഞാൻ വിവരിക്കുന്നില്ല, ഹൈറേഞ്ചിൽ ആയിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ രാത്രി 3 മണിക്ക് ഇതെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക, എഫേസ്യ ലേഖനം ധ്യാനിക്കുക.
Once when I was in Hyrange, very early in the morning at 3 o'clock I was reading from
Ephesians. ഭയങ്കര തണുപ്പുള്ള മഴയും കാറ്റും അടിച്ചുകൊണ്ടിരിക്കുകയാണ്.
And there was a cold wind and very rainy.
എന്റെ ഭാര്യയും പിള്ളേരും കമ്പിളിക്കകത്ത് കയറി സുഖമായിട്ട് കിടന്നു.
My wife and children were sleeping under the blanket.
ഞാനൊരു 3 മണിയായപ്പോൾ എഴുന്നേറ്റു.
I got up while it was 3 o'clock.
എനിക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് ധ്യാനിക്കണമെന്ന് തോന്നി.
And I felt that I would need to meditate.
ഞാൻ ആ തിണ്ണയിലേക്ക് വരാന്തയിലേക്ക് വന്ന് എന്റെ മേശയ്ക്കരികെ എഫേസ്യ ലേഖനം ഇങ്ങനെ ധ്യാനിച്ചു.
I came to the living room and I began to meditate from Ephesians.
എന്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവനായി ഞാൻ പരമാർത്ഥതയോടെ പറയട്ടെ, ഈ 19-ാം വാക്യം വന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു.
Dear brothers and sisters, with all sincerity, when I came to verse 19, I wept aloud.
എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ ആഗ്രഹം ദൈവത്തിന്റെ നിറവോളം ഞാൻ നിറഞ്ഞു വരണം.
When I realized the ultimate desire of God for me is that I ought to be filled with the fullness of God.
അതിന്റെ അടുത്ത് പോലും ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല.
And I realized I'm never even able to go even.
അതാണ് എന്നെ കരയിപ്പിച്ചത്.
That is what made me to weep.
ദൈവത്തിന്റെ നിറവിനോളം നിറഞ്ഞു
വരും.
അതിന് കർത്താവ് ഒരു വാക്യം മത്തായി 5:48 പറയുന്നു.
And for that the Lord has mentioned something in Matthew chapter 5:48.
ഈ പ്രഭാഷണത്തിൽ പറയുകയാണ്.
That's a sermon on the mount.
നിങ്ങളുടെ നേരെ കൂടെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പറയണം, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാണ്.
Therefore you shall be perfect as your father in heaven is perfect.
കേൾക്കണം, ദൈവത്തിൽ രണ്ട് ഗുണങ്ങളുണ്ട്.
Now there are two attributes of God.
ഒന്ന് ദൈവത്വത്തിന്റെ ഗുണങ്ങളുണ്ട്.
That is his godly attributes.
രണ്ട് ധാർമ്മിക ഗുണങ്ങളാണ്.
And the second is the moral
attributes. ദൈവം മനുഷ്യനിലേക്ക് പകരുന്നത് ദൈവത്വത്തിന്റെ ഗുണങ്ങളല്ല.
What God is communicating to man is not his godly traits.
എന്താ ദൈവത്വത്തിന്റെ ഗുണങ്ങൾ?
What are the attributes of God?
സർവശക്തി, സർവജ്ഞാനി, സർവവ്യാപി, നിത്യൻ എന്ന് തുടങ്ങുന്നത്.
His godly traits are his omniscience and his omnipresence and his eternal nature. That is not communicated to man.
അതിലേക്ക് പകരുകയല്ല.
That is not communicated to man.
നമ്മളും ദൈവമായി പോകും.
Then we will also turn out to be.
അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറയുന്നുണ്ട്, എന്റെ മഹത്വം ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കുക.
That is why the Lord says, I am not going to give my glory to anybody else.
ദൈവം തന്റെ ധാർമ്മിക ഗുണം നമുക്ക് തരും.
But God communicates his moral attributes to us.
എന്താണ് ധാർമ്മിക ഗുണം?
What are those moral attributes?
സ്നേഹം, ദയ, കരുണ, പിന്നെ വിശ്വസ്തത, വിശുദ്ധി, ഇതെല്ലാം നമ്മിലേക്ക് പകരും.
Those are love, faith, compassion, mercy, such kind.
അതാണ് ഇവിടെ പൗലോസും കർത്താവും പറഞ്ഞിരിക്കുന്നത്.
That is what Paul and the Lord also says.
ദൈവം സൽഗുണപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും സൽഗുണപൂർണരാകണം.
Be perfect just as your father in heaven is perfect.
എങ്ങനെയുണ്ട്? അത് സാധിക്കുന്നുണ്ടോ?
Is it possible for you?
ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള വലിയ താല്പര്യമാണ്.
Now God has big expectations regarding us.
ദൈവം നമ്മെ സഹായിക്കട്ടെ.
May God help us.
ഇതാണ് ക്രിസ്തീയ ജീവിതം.
Now this is Christian life.
ഇനി നമ്മൾ നാലാം അധ്യായത്തിലേക്ക് വരിക.
Now we are going to proceed into chapter 4.
എനിക്കറിയാം നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ശ്വാസം പിടിച്ചായിരിക്കുന്ന.
Many of you people are holding your breath.
ഇന്ന് നാലിൽ വരുമോ, ഇന്ന് നാലിൽ വരുമോ എന്ന ചിന്തയില്ല.
Many people are anxious, will we reach 4 today?
എനിക്ക് തോന്നുന്നു മറ്റൊന്നും എടുത്തില്ലെങ്കിലും നാലിലേക്കാ പലരും കണ്ണും നട്ടിരിക്കുന്നത്.
I am thinking that many of you people are only waiting for 4.
അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്.
Because there are so many things included in
that. അതിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്.
And we are going to come to that chapter.
സഭ ഒരു പുതിയ സൃഷ്ടി.
The subject is church is a new creation.
അതാണ് നാലാം അധ്യായത്തിലെ വിഷയം.
That is the subject of chapter 4.
അത് 24ാം വാക്യത്തിൽ പറയുന്നുണ്ട്.
We read that in verse 24.
നാലിന്റെ 24ൽ ഒടുവിൽ പറയുന്നു, മലയാളത്തിൽ, പുതു മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചിരിക്കുന്നു.
And that you put on the new man which was created according to God.
സഭ ഒരു പുതിയ സൃഷ്ടി എന്നതിനെ നാം എടുക്കുന്ന വാക്യം.
Now this is the verse that is the basis of our.
ഇവിടെ വിഷയം മാറുക. ഇവിടെ വിഷയം ഈ അധ്യായം മുതൽ വിഷയം മാറുക.
From this point on the topic is changing.
അതായത് ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളിൽ നാം പൊതുവേ കണ്ടത് ക്രിസ്തുവിൽ സഭയുടെ ധനം എന്നുള്ളതാണ്.
In the first 3 chapters generally we saw that the riches we had in Christ.
അത് നമുക്ക് വലിയ ഇഷ്ടമാണ്.
That is something that we liked a lot.
നമുക്ക് ഈ ബാലൻസ് നോക്കാൻ വലിയ ഇഷ്ടമാണ്.
We like to look at the balance.
ബാലൻസ് നോക്കാം.
Let us look.
ഇവിടെ ആയതുകൊണ്ട് ആരോ വല്ലവരും വല്ലോ എടുക്കുന്നുണ്ടോ, ചെക്ക് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ, കൂടുതൽ എടുത്തോ ഇല്ലയോ എന്ന് അറിയാൻ ഇവിടെ അതിന്റെ ആ ഓപ്ഷൻ എടുത്തേച്ച് കൂട്ടിയാ മതി, ഒന്ന് കുത്തിയാ മതി, വരും ബാലൻസ് എത്ര എന്നറിയാം.
And we'll be able to know the balance.
അപ്പൊ നമുക്ക് ബാങ്കിലുള്ള ധനം എപ്പോഴും സന്തോഷം നൽകുന്നു.
Bank balance always gives us a
lot of joy. എങ്കിൽ ക്രിസ്തുവിൽ നമുക്ക് ധനമുണ്ട്. അത് നമ്മൾ മൂന്ന് അധ്യായങ്ങളിലൂടെ ചിന്തിച്ചത്.
If that be so, we have riches in Christ. We meditated in the 3 chapters.
അതാണ് ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളിലെ വിഷയം.
That is the subject of the first 3 chapters.
എന്നാൽ ഒടുവിലത്തെ മൂന്ന് അധ്യായങ്ങൾ,
But when you come to the last 3 chapters,
ക്രിസ്തുവിൽ സഭയുടെ ഉത്തരവാദിത്തമാണ്.
It is the responsibilities of the church in Christ.
മനസ്സിലാക്കണേ, ധനം വാങ്ങിച്ച് കൈ വെച്ചോണ്ടിരുന്നാ പോരാ.
It is not enough if you just accept the riches. What should you do with it?
അത് ഉപയോഗിക്കണം.
You have to use it, utilize it.
നമ്മൾ ഇത്രയും പുരോഗമനമൊക്കെ വരുന്നതിന് മുൻപുള്ള ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരമ്മച്ചി ദാരിദ്ര്യ ദുഃഖത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മച്ചിയുടെ മകനെ വിദേശത്ത് ജോലിക്ക് പോകുന്നത്.
ബിഫോർ വി അറ്റൻഡ് ദി പ്രസന്റ് ഡേ പ്രോഗ്രസ്, ഐ ഹേർഡ് എ സ്റ്റോറി ഇൻ ദി ഓൾഡ് ടൈം വെയർ അമ്മച്ചിസ് സൺ വെന്റ് ടു ഔട്ട്.
എല്ലാ മാസവും നല്ല ശമ്പളം കിട്ടി, എല്ലാ മാസവും അമ്മച്ചിക്ക് ചെക്ക് ഇങ്ങനെ അയച്ചു.
എവറി മന്ത് ഹി വുഡ് റിസീവ് എ സാലറി ആൻഡ് സെൻഡ് ചെക്ക് ടു ദി അമ്മച്ചി.
അതിന്റെ കൂടെ ഒരു കത്തും കാണും.
ആൻഡ് ദേർ വാസ് എ ലെറ്റർ അലോങ് വിത്ത് ദാറ്റ്.
അമ്മച്ചി അത് കവറിലിട്ട് കത്തും ചെക്കും കൂടെ ആ പണ്ടത്തെ അമ്മച്ചിമാരല്ലേ തലയണയുടെ അടിയിലോട്ട്.
അമ്മച്ചി യൂസ് ടു ഓൾവേസ് കളക്ട് ഓൾ ദോസ് ചെക്ക് ആൻഡ് ലെറ്റർ ആൻഡ് പുട്ട് ഇറ്റ് അണ്ടർ എ പില്ലോ.
അതിന്റെ പുറത്താണ് കിടക്കുന്നത്.
ആൻഡ് ദാറ്റ്സ് വെയർ ഹി സ്ലീപ്സ്.
കുറെ കഴിഞ്ഞ് അമ്മച്ചിക്ക് ആഹാരവും ഇല്ല, എല്ലും തുലിയുമായി കടക്കയൊന്നും എഴുന്നേൽക്കുന്നില്ല.
ആഫ്റ്റർ സം ടൈം ഷീ ബിക്കേം വെരി വീക്ക്, ഷീ ബിക്കേം ഓൺലി ഫ്ലഷ് ആൻഡ് ബോൺസ്.
അയൽവാസികൾ വന്നിട്ട് ചോദിച്ചു, അമ്മച്ചി എന്താ ഒന്നും കഴിക്കുന്നില്ലേ, ഒന്നും ഇല്ലേ?
നെയ്ബേഴ്സ് കേം ആൻഡ് ആസ്ക്ഡ്, അമ്മച്ചി യു ഡു നോട്ട് ഹാവ് എനിതിങ് ടു ഈറ്റ്?
എന്നാ ഉണ്ടായിട്ട് കഴിക്കാനാ?
ഷീ സെഡ് വാട്ട് ഈസ് ദാറ്റ് ടു ഈറ്റ്?
അപ്പോൾ മോൻ ഒന്നും അയച്ചു തരുന്നില്ല.
സോ യുവർ സൺ ഈസ് നോട്ട് സെൻഡിങ് യു എനിതിങ്?
അവൻ എല്ലാ മാസവും കത്ത് തരും, അയക്കും, അത്രയേ ഉള്ളൂ.
എവറി മന്ത് ഹി സെൻഡ്സ് എ ലെറ്റർ, ദാറ്റ്സ് ഓൾ.
കത്തിന്റെ കൂടെ വല്ലതും ഉണ്ടോ അമ്മച്ചി?
അലോങ് വിത്ത് ദി ലെറ്റർ ഈസ് ദേർ സംതിങ് ദാറ്റ് ഹി സെൻഡ്സ് യു?
അതോ ഒരു കടലാസ് ഉണ്ട് അവൻ അയച്ചു.
നോ ദേർ ഈസ് പീസസ് ഓഫ് പേപ്പർ We can understand that the walk of a wealthy man.
Chela pandu kaalathu chela appachammarundayirunnu.
In the olden times there were appachans.
Persiyilulla makkale ethra kaash aichu koduthalum.
How much our money their Persian children would send them back home.
Appachan aa karayum keerilum ulla kaili koduthal.
Appachan will always wear that stained and kaili.
വവ്വാലിന്റെ ചെറു പോലെ ആടുന്ന ആ ടീഷർട്ടും ഇട്ട്
ഇങ്ങനെ
നടക്കുക. അവരെ കുറിച്ച് പലപ്പോഴും അയൽവാസികളൊക്കെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്.
Many people, the neighbors say like this about them.
ഇട നാ കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ളൂ.
So he says that even if he goes to the ocean,
കടലിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്.
He will only lap up with his tongue.
ഒന്ന് വാ പുളിച്ചങ്ങ് വലിച്ചു കയറ്റിയാ മതി.
There is so much of water in the ocean.
പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ നക്കി നക്കിയാ.
Even in that vast body of water, you will only lap up.
ധാരാളം ധനമുണ്ട്,
പക്ഷേ
അതിന് തക്കവണ്ണമുള്ള നടപ്പില്ല.
ക്രിസ്തുവിലുള്ള
ധനം ഉപയോഗിക്കാൻ വിശ്വാസിയെ നമുക്ക്
കഴിയണം.
ആ ധനത്തിന് യോഗ്യമായ നടപ്പായിരിക്കണം ഇവിടെ
വേണ്ടത്.
അടുത്തത്
ഈ
ഒടുവലത്തെ ഭാഗത്തിന്റെ ഒരു ഒരു വിഭജനം പറയാൻ പോവുകയാണ്.
I'm just going to give a classification of the latter half of the
episode. ഞാൻ ഓർപ്പിച്ചല്ലോ നടപ്പാണ് 4 മുതൽ 6 വരെയുള്ള അധ്യായം.
So as I reminded you, the general topic 5 to 6, 4.
അങ്ങനെ 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ എങ്ങനെ നടക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്.
4 to 6 the subject is walk, how we ought to walk.
4-ന്റെ 1 മുതൽ 7 വരെ.
It is chapter 4 verses 1 to 7.
ഐക്യത്തിൽ നടക്കുക.
We have to walk in unity.
4-16 വരെ
from verses 8 to 16
പക്വതയിൽ നടക്കുക.
We have to walk in maturity.
4-17 വരെ
from 4:17 till 5:17
വിശുദ്ധിയിൽ നടക്കുക.
We have to walk in holiness.
5:18 to 6:9 വരെ
5:18 to 6:9
യോജിപ്പിൽ നടക്കുക.
We have to walk.
അങ്ങനെ ഈ 3 അധ്യായങ്ങളിലായി 5 വിധ നടപ്പാണ് പറഞ്ഞിരിക്കുന്നത്.
So in the 3 chapters together there are 5 kinds of walk.
ഞാൻ ഒന്നുകൂടി പറയാം.
Let me repeat it once again.
ഐക്യത്തിൽ നടക്കുക.
We walk in unity.
4:1-7 വരെ.
4:1-7
പക്വതയിൽ നടക്കുക.
Second walk in maturity.
4:8-16 വരെ.
4:8-16
വിശുദ്ധിയിൽ നടക്കുക.
Walk in holiness.
4:17-5:17 വരെ.
17 to 5:17
യോജിപ്പിൽ നടക്കുക.
And walk in fellowship.
5:18-6:9 വരെ.
5:18-6:9.
അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇപ്പം മുതൽ ഇനി അടുത്ത വ്യാഴാഴ്ച വരെ നമ്മൾ നടക്കാൻ പോവാ.
So from this moment onwards till the even tide of Thursday we are going to walk.
ഇന്ന് നടപ്പ് ആരംഭിക്കുക.
We are going to begin the walk today.
ഇനി നമ്മൾ 4 അധ്യായത്തിലേക്ക് വരും.
Now we are coming into chapter 4.
4 അധ്യായത്തിലെ പ്രധാനമായ 3 പദങ്ങളാണ്.
There are 3 important terms in chapter 4.
ഒന്ന് ഐക്യം.
One is unity.
രണ്ട് പക്വത.
Second is maturity.
മൂന്ന് വിശുദ്ധി.
And third is holiness.
നാല് അധ്യായങ്ങൾ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ?
The three chapters.
32 വാക്യങ്ങളുണ്ട്.
There are 32 verses.
32 വാക്യങ്ങളിലായി ഈ മൂന്ന് പദങ്ങളാണ് ഉള്ളത്.
And these three terms are found in these 32 verses.
ഐക്യം.
There is unity.
പക്വത.
There is maturity.
വിശുദ്ധി.
And holiness.
ഒരു സഭയുടെ ക്വാളിറ്റിയാണ്.
And this is the quality of a church.
മനസ്സിലായോ?
Is that clear?
ചില ആളുകൾ പറയാറുണ്ട്.
Some people say like this.
ഞങ്ങൾക്ക് ഒരു സഭയുണ്ട്.
We have a church.
ഇവൻ ഇത് വില കുറച്ചാ പറയുന്നത്.
And they try to put it in a low light.
സഭയുടെ സായ ഒന്നും ചേർക്കുകയില്ല.
And they did not add the
ഞങ്ങൾക്കൊരു തവയുണ്ട് എന്ന് പറഞ്ഞാൽ വില കുറച്ച് കാണിക്കും.
So they try to show it in a low light.
നിസാരവൽക്കരിക്കും.
They make it as a very
യുവാക്കളെ യുവതികളെ സഹോദരി സഹോദരന്മാരെ.
Dear brothers and sisters and youngsters.
ദൈവത്തിന്റെ രക്തത്തിന്റെ വിലയായ സഭയെ തുച്ഛീകരി.
We should not belittle the church which is
equal. എനിക്കതാണ് നിങ്ങളോട് പറയാൻ.
And that is what I want to say to you.
തുച്ഛീകരിച്ച് സംസാരിക്കുക.
You should not belittle the church.
ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ.
Let me ask a question like
this. അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന കുടുംബത്തെ തുച്ഛീകരിച്ച് പറയുന്ന ആരെങ്കിലും ഇവിടെ
Is there anyone among our midst who would belittle their own family? Can you raise your hands?
ഞാൻ കൂടെ വീട്ടിൽ കടന്നു പടയാണെങ്കിലും അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ എന്റെ ഭാര്യയുണ്ട്. അവള് കൊള്ളുകയല്ലേ.
Even though there is a battle back at home, will there be anybody who says like this?
എന്റെ ഭർത്താവുണ്ടല്ലോ, അയാൾ ഒട്ടും കൊള്ളുകയല്ല.
My husband is good for nothing.
എന്റെ പിള്ളേരും കൊള്ളുകയല്ല.
And so are my children.
ആരേലും പറയോ.
Is there anybody who would say like
this? വീട്ടിൽ വഴക്കുണ്ടാക്കിയേച്ച ഇറങ്ങുന്നെങ്കിലും അച്ഛനും അമ്മയും യൂണിഫോം ഒരേ കളറാണ് ഇട്ടുണ്ട്.
Even though there is a quarrel back home, അച്ഛായൻ and അമ്മ are coming in uniform.
അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉൾക്കൊള്ളണം.
So you have to just understand.
നമ്മൾ ഈ ഭൂമിയിലുള്ള നമ്മുടെ കുടുംബത്തെ നിസ്സാരവൽക്കരിച്ചു പറയത്തില്ലെങ്കിൽ ഹല്ലേലൂയ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ദൈവ കുടുംബമായ സഭയെ ആരും നിസ്സാരവൽക്കരിച്ചു പറയരുത്.
If we make efforts not to make our earthly homes, houses, families trivial, how much the greater we should have the respect for the heavenly family.
ഗുണം ഈ മൂന്നെണ്ണമാണ്. അവിടെ ഐക്യം വേണം, അവിടെ പക്വത വേണം, അവിടെ വിശുദ്ധി വേണം.
There should be unity, there should be maturity, and there should be holiness. These are the three attributes.
നമ്മൾ ആദ്യത്തെ ഭാഗത്തേക്ക് വരാം. ഐക്യം.
First let us look at unity.
നാലാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുക. 6 വരെയുള്ള വാക്യങ്ങളിൽ നാം
Chapter 4 verses 1 to 6 that's where we see unity.
അവിടെ നിന്നുകൊണ്ട് രണ്ടു മൂന്നാല് കാര്യങ്ങൾ ഓർപ്പിക്കാൻ വളരെ വേഗത്തിൽ വിശദീകരണം കൂടാതെ ഓർപ്പിക്കാനാഗ്രഹിക്കുന്നു.
Dwelling in that portion without elaboration let me remind 2 or 3 matters.
ആ ഭാഗത്ത് ഐക്യം ആ വിഷയം.
The subject there is unity.
എന്റെ പൊന്നു സഹോദരെ സഹോദരന്മാരെ സഭയിലെ ഐക്യം തകർക്കരുത്.
Dear brothers and sisters, you should never destroy the unity in the church.
അതെനിക്ക് നിങ്ങളോടും പറയാനുണ്ട്.
That is, I have to say it to you also.
നിങ്ങൾ വിചാരിച്ച കുറെയൊക്കെ അത് തകർക്കാൻ പറ്റും.
And if you keep a heart at it, you can destroy.
തകർക്കാനുള്ള സൂത്രം പറഞ്ഞു കൊടുത്തവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാകും.
People who have already pass the tricks of how to break a church they will understand.
Adu apagadamana.
Now that is dangerous.
Manasilagunnille.
Is that
ayyo sapayil pinnada varuthunnathu valakkundakkunnathu apagadamanennu palaye neemathil ninnu moonu thelivukal vegathil parayan povu.
That to cause division and quarrel in the church is dangerous. I can prove that from the Old Testament.
Okkumengil oru pacha mashi kondu angottu vara kodukano adu.
Now we should underline that with a green ink.
Onnamathe bhagam sahodarmaru onnu pettanu vaayikkana ara vegathil vaayikkunnu ennariya rendu nirvrthanthangal 20 ആറാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ.
2 Chronicles chapter 26
അതിന്റെ ആദ്യ ഭാഗം വായിച്ചാലും മതി. ഒന്ന് വായിച്ചേ. രണ്ട് നിനവൃത്താന്തങ്ങൾ 26 അധ്യായം 16 മുതൽ 20 വരെ ആരാ വായിക്കുന്നേ?
2 Corinthians chapter 26
വായിച്ചേ. ഉറക്കെ വായിച്ചേ. മതി. ചുരുക്കത്തിൽ യൂസേ രാജാവ് ബലവാനായപ്പോൾ നിഗളിച്ചിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പള്ളി കടന്ന് വഴക്കുണ്ടാക്കുക.
In our words, Uzziah, king, when he became strong, his heart was lifted up, and in our words, he അവനെ
ഈ സ്ഥാനം ഏൽപ്പിച്ചിട്ടില്ല.
Nobody entrusted this ministry to him.
ഭരിക്കാനുള്ള സ്ഥാനം.
That was a place to rule.
ഇത് ശുശ്രൂഷയ്ക്കുള്ള സ്ഥാനം.
But this place is ministering to God.
നമ്മുടെയിലും ചില പാർട്ടികളുണ്ട്.
There are some people in our midst also.
എല്ലാം ഞാൻ ചെയ്യണം.
Now they want to do everything.
എല്ലാം എനിക്ക് വേണം.
Everything they want to do.
അങ്ങനല്ല.
But that's not how it is.
ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷ.
Everyone has their own ministry.
പേര് പറഞ്ഞ് ഇയാൾ വഴക്കുണ്ടാക്കി പള്ളി കടന്നു.
Because of this reason Uzziah created a quarrel.
ഇയാൾക്ക് കുഷ്ഠം വന്നു.
And he was inflicted with leprosy. And what happened to his son?
നിങ്ങളെ അടുത്ത ഭാഗം വായിക്കൂ.
Read the next portion.
28 ദൈനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം തന്നെ 27 രണ്ടാം വാക്യം ഒന്ന് വായിച്ചേ.
2 Chronicles 27 and verse 2.
ആ പെട്ടെന്ന് വായിച്ചേ. അവൻ പള്ളിയിൽ പോയില്ലെന്ന്. അപ്പം പള്ളിയിൽ കടന്ന് വഴക്കുണ്ടാക്കി. മോന്റെ കാലം വന്നപ്പോ അവൻ പള്ളിയിലോട്ട് തിരിഞ്ഞ്
The father quarreled in the church, but when it came to the son's time, he did not even turn into the house of God.
സഭയെ കടന്നു വഴക്കുണ്ടാക്കുന്നവരെ ഓർത്തോണം.
Those who are fighting in the assembly,
you should remember. ഇപ്പോൾ വലിയ രസവും മിടുക്ക് കളിക്കാം. പക്ഷേ കുറേ കഴിയുമ്പോൾ നിന്റെ ഒരു നിന്റെ മക്കൾ സഭയ്ക്കകത്ത് കാണുക.
Now you might seem to be very smart, but when it comes to
your time, അതുകൊണ്ടും തീർന്നില്ല. അടുത്തത് നോക്കാം.
Look at what happens next.
ഉസ്സിയാവിന്റെ കൊച്ചുമോൻ എന്നാ ചെയ്തു.
What happened to the grandson of Uzziah?
28-ന്റെ 24 എന്ന് വായിച്ചേ.
Chapter 28 and verse 24.
പെട്ടെന്ന് വായിച്ചേ.
മകൻ
പള്ളിയിൽ കടന്നില്ല.
സൺ വുഡ് നോട്ട് എന്റർ ദ ചർച്ച്.
കൊച്ചുമകൻ ചെന്ന് താഴിട്ടു പോയി.
ആൻഡ് ദ ഗ്രാൻഡ് സൺ ഹി ഷട്ട് അപ്പ് ദി ഡോർസ് ഓഫ് ദ ചർച്ച്.
നോബഡി ഹാസ് തീരുമാനം ഉണ്ടാകുന്നവരെ ഇനി സഭാകൂട് തുറക്കുന്നില്ല.
ടിൽ യു മേക്ക് എ ഡിസിഷൻ നോബഡി ഹാസ് ടു കം ടു ദ ചർച്ച്.
ഈ ഗതികേട് വരരുത്.
നൗ വി ഷുഡ് നോട്ട് ഫോളോ ദി
ദൈവസഭയ്ക്കകത്ത് ഐക്യം ഉണ്ടാകാൻ ശ്രമിക്കാം.
വി ഷുഡ് ട്രൈ ടു ക്രിയേറ്റ് യൂണിറ്റി ഇൻ ദ ചർച്ച്.
എങ്കിൽ നമ്മുടെ തലമുറകളെ നമുക്ക് നേടാൻ കഴിയും.
Then we'll be able to gain our generations.
നാം തുടർന്ന് നോക്കുമ്പോൾ
when we continue to think about it
ഇവിടെ ഐക്യത്തിനുള്ള പ്രബോധനം പൗലോസ് കൊടുക്കുക.
Paul is giving an exhortation for unity.
നാലാം വാക്യം നോക്കിയാൽ
look at verse 4.
നാലാം വാക്യത്തിൽ കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഐക്യത്തെക്കുറിച്ച് പറയുന്നത്.
I therefore the prisoner of the Lord beseech you and then he proceeds to say
ഇവിടെ ഞാൻ ഒരു വസ്തുത പറയാൻ ആഗ്രഹിക്കുന്നു.
Here a fact I want to
നമ്മുടെ മധ്യേ നടക്കുന്ന പ്രബോധനമുണ്ടല്ലോ. ദൈവജനത്തെ ഒന്നിച്ചു നിർത്താനുള്ള പ്രബോധനമായി.
The exhortations that we hear in our midst that should have the effect of unifying the children of God.
ബർണബാസ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ അന്ത്യോക്യ സഭയിൽ പോയി അപ്പോസ്തല പ്രവൃത്തി 11.
In Acts of the Apostles 11, Barnabas went to the church in Antioch.
അവിടെ അദ്ദേഹം ചെന്നു പ്രബോധിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം തന്നെ പ്രബോധനപുത്രൻ.
His meaning of his name is the son of exhortation.
അദ്ദേഹം അവിടെ ചെന്നു പ്രബോധിപ്പിച്ചു.
He went there and exhorted.
എന്താ പ്രബോധിപ്പിച്ചെന്ന് അറിയാമോ?
What did he preach there?
അതിന്റെ 23-ാം വാക്യം.
We find that in verse 23.
എല്ലാവരും ഹൃദയ നിർണയത്തോട് കൂടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ പ്രബോധിപ്പിച്ചു.
He exhorted that everyone with the discernment they had to be enjoined with the Lord.
അതുകൊണ്ട് പ്രബോധിപ്പിക്കുന്ന ദൈവദാസന്മാരോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത് നമ്മുടെ പ്രബോധനം കർത്താവിനോടും കർത്താവിന്റെ ജനത്തോടും ചേർത്ത് നിർത്തുന്ന പ്രബോധനമായിരിക്കണം.
So a reminder to the brothers who are exhorting, our exhortation should have the effect of unifying and keeping the brothers close to the Lord.
അവിടെ ഐക്യത്തിനുള്ള പ്രബോധനം.
That is the exhortation for unity.
രണ്ടാമത് ഐക്യത്തിനുള്ള വിളി.
Secondly, the calling for unity.
നാലിന്റെ 1-ാം വാക്യത്തിൽ നാം അത് കാണുന്നു.
We find that in verse 1 of chapter 4.
നാലിന്റെ 1-ൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണം എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ അവസാനിപ്പിക്കുന്നത് ആത്മാവിന്റെ ഐക്യം.
Walking worthy of the calling with which you are called, and then he ends that by saying that you have to preserve the unity in the church.
അപ്പോൾ നമ്മെ വിളിച്ചിരിക്കുന്ന വിളി ഐക്യതയ്ക്കായിട്ടുള്ള വിളിയാണ്.
So he has called us with a calling for unity.
ആ വിളിയുടെ യോഗ്യത എന്ന് പറയുന്നത് ഐക്യത്തിൽ നടക്കുക എന്നുള്ളതാണ്.
The worth of that calling is that we walk in unity.
ദൈവസഭയെ ഐക്യത്തിനുള്ള പ്രബോധനം തിരുവെടുത്ത് നമുക്ക് തരുന്നതിനോടൊപ്പം തന്നെ ഐക്യത്തിനുള്ള വിളി നമുക്കുണ്ട്. ആ വിളിക്ക് യോഗ്യമായി നടക്കുന്നതാണ് ഐക്യം എന്ന് പറയുന്നത്.
While the word of God is giving us exhortation towards the unity, there is also a call. That call is also asking us to live in unity.
തുടർന്ന് അതിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ
when we read verses 2 and 3
ഐക്യത്തിനുള്ള കൃപകൾ നമുക്ക് കാണാം.
We are able to see the graces that are connected to unity.
ആ കൃപകളാണ് നമ്മെ ഐക്യത്തിൽ നിലനിർത്തുന്നത്.
It is those graces that is enabling us to be
ഈ കൃപകൾ ഇല്ലെങ്കിൽ ഐക്യത്തിൽ നടക്കാൻ കഴിയാതെ.
In the absence of these graces we cannot walk in unity.
അങ്ങനെയുള്ള 7 കൃപകൾ അവിടെ പറയുന്നു.
There are seven graces that are listed there.
അത് ഞാൻ വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല, പറഞ്ഞു പോകുകയാണ്.
I'm not going to elaborate.
നിങ്ങൾ അതിന്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ നോക്കിയാൽ
pay attention to verses 2 and 3.
ആ ഏഴ് കാര്യങ്ങൾ കാണുന്നുണ്ട്.
You will see those seven graces.
ഒന്ന് വിനയം.
One is lowliness.
രണ്ടാമത് സൗമ്യത.
Gentleness.
മൂന്ന് ദീർഘക്ഷമ.
Long suffering.
നാല് സ്നേഹം.
Love.
അഞ്ച് പൊറുക്കുക അല്ലെങ്കിൽ ക്ഷമിക്കുക.
Forgiving.
ആറ് സമാധാനം.
And peace.
ഏഴാമത് ശ്രമിക്കുക എന്ന് വെച്ചാൽ മനഃപൂർവ്വം ശ്രമിക്കുക.
And seven, endeavoring.
അപ്പോൾ ഐക്യം സഭയിൽ നിലനിർത്താൻ ഏഴ് കൃപകൾ നമുക്ക്.
So in order to sustain unity in the church, there are seven graces.
വിനയമില്ലാത്തടുത്ത സഭയിൽ, വിനയമില്ലാതിരിക്കുന്ന സഭയിൽ നമുക്ക് ഐക്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയും.
Where there is no lowliness and humility in the church, we cannot sustain the unity.
സൗമ്യതയില്ലാത്തവർക്ക് ഐക്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയും.
Where there is no gentleness, such people cannot.
ദീർഘക്ഷമ അഥവാ സഹിഷ്ണുതയില്ലാത്തവർക്ക് ഐക്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയും.
Those who do not have long suffering, they cannot continue in peace.
സ്നേഹമില്ലാത്തവർക്ക് ഐക്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയും.
Similarly, those who do not have love, they
cannot. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിവില്ലാത്തവർക്ക് ഐക്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയും.
Those who are not able to forgive others, they cannot continue in unity.
സമാധാനം കൊടുക്കാൻ കഴിയാത്തവർക്കും ഐക്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ
കഴിയും. Those who are not able to bestow peace, they cannot continue in unity.
അതിനുവേണ്ടി ശ്രമിക്കാത്തവർക്കും ഐക്യം നിലനിർത്തി
And also those who do not make any kind of an endeavor towards that extent, they
cannot foster unity. ഇരിക്കാതെ പറഞ്ഞു വിടുമ്പോൾ
while I'm just making
ഏഴ് കാര്യങ്ങൾ എന്നിലുണ്ടോ എന്ന് ശാന്തമായി
പരിശോധിക്കുക. Let us patiently examine whether we have
these seven സഭയിൽ ഐക്യത്തോടെ പോകാൻ തടസ്സമായ കാര്യങ്ങളാണ് ഇവയൊന്നും ജീവിതത്തിൽ ഇല്ലാത്തത്.
If these are not there in my life, they are hindrance for the unity of the church.
ആ ഏഴ് കാര്യങ്ങളും ജീവിതത്തിലേക്ക് വരുമ്പോൾ സഭയിൽ ഐക്യം.
And when all of these seven graces are entering into our life, surely we will be able to continue unity in the church.
അത് സംബന്ധിച്ചുള്ള ഉടുവലത്തെ കാര്യം.
Look at the last portion of
ഐക്യതയ്ക്കുള്ള പ്രതലം അല്ലെങ്കിൽ അടിസ്ഥാനം.
The dimension or the foundation of
unity. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ.
It is there from verses 4 to 7.
അവിടെയും ഏഴ് കാര്യങ്ങളാണ് പറയുന്നത്.
There also seven matters are listed.
നിങ്ങൾ ആ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏകം എന്ന പദം ആവർത്തിച്ചു വരുന്നതായി കാണാം.
Verses 4 to 6, if you were to examine, you will find the word one being repeated.
ഞാൻ അത് പറയാം, നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ നോക്കുക.
You can look in your own Bibles.
ആ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഏക പ്രത്യാശ.
From verses 4 to 6, one hope.
ഏക ശരീരം.
One body.
ഏക ആത്മാവ്.
One spirit.
ഏക കർത്താവ്.
One Lord.
ഏക വിശ്വാസം.
One
faith. ഏക സ്നാനം.
One baptism.
ഏക പിതാവ്.
And one father.
എന്റെ വാത്സല്യ സഹോദരീ സഹോദരന്മാർ.
My dear brothers and sisters.
പലതുണ്ടായിരുന്നെങ്കിൽ കടന്നു വഴക്കുണ്ടാകും.
If there were several, there could be a reason for quarrel.
എല്ലാവർക്കും ഈ ഏകമേ ഉള്ളൂ.
But everyone has only this one.
നമുക്ക് ഏക വിശ്വാസമാണ്.
Only one faith.
ഏക സ്നാനമാണ്.
Only one baptism.
ഏക ആത്മാവാണ്.
Only one spirit.
ഏക കർത്താവാണ്.
Only one Lord.
ഏക പിതാവാണ്.
Only one father.
ഏക പ്രത്യാശയാണ്.
And we have only one hope.
അപ്പോൾ എങ്ങനെ നമുക്ക് പിന്നിച്ച് നിൽക്കാൻ
പറ്റും?
ആ ഏകമാണ് നമ്മളെ യോജിപ്പിക്കുന്നത്.
The one is the one that is uniting us.
അതാണ് ഐക്യത്തിനുള്ള പ്രതലം എന്ന്
പറയുന്നത്. So that is the dimension for unity.
അപ്പോൾ ഒന്നാമത്തെ പോർഷൻ കഴിഞ്ഞു.
So the first portion is over.
രണ്ടാമത്തെ ഭാഗം.
The second part.
രണ്ടാമത്തേത് പക്വതയാണ്.
Second is maturity.
അത് 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ.
We find that in verses 7 to 16.
ഇതൊക്കെ വായിപ്പിക്കേണ്ടത്, നമ്മുടെ സമയത്തിന്റെ പരിമിതി ഞാൻ കണക്കിലെടുത്താണ് വായിപ്പിക്കാത്തത്.
We are not reading because of lack of time.
അപ്പോൾ 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഈ അധ്യായത്തിലെ രണ്ടാമത്തെ വിഷയം പക്വത എന്നുള്ളത്.
Verses 7 to 6, the second subject of this chapter, that is maturity.
ഇവിടെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയും.
We can think like this.
പക്വതയുള്ളവർക്ക് എങ്ങനെ പോകാൻ പറ്റുള്ളൂ? എങ്ങനെ പോകാൻ പറ്റുള്ളൂ? അയ്യോ പറ.
Only those who are having maturity can live in unity.
വീട്ടിലാണെങ്കിലും സഭയിലാണെങ്കിലും ഐക്യത്തിൽ പോകാൻ ഒരുത്തിന് കഴിയുന്നില്ലെങ്കിൽ, ഒരുത്തിക്ക് കഴിയുന്നില്ലെങ്കിൽ അവർക്ക് പക്വതയില്ലെന്നർത്ഥം, അവന് പക്വതയില്ലെന്നർത്ഥം.
Be it in the church or be it in the house, if they cannot go with unity, the reason is they are not maturity.
നമുക്ക് അത്യാവശ്യമുള്ള, സഭയ്ക്ക് അത്യാവശ്യമുള്ള രണ്ടാമത്തെ ഘടകമാണ് പക്വത എന്നുള്ളത്.
So the second attribute that a church should have is maturity.
പക്ഷേ ഈ പക്വതയിലേക്ക് നമ്മെ നടത്താനുള്ള സോഴ്സ്, അതിനുള്ള ഉറവിടം ദൈവം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്.
But God has already prepared the source so that we might attain maturity.
അതായത് ഞാൻ ഒന്നുകൂടെ പറയാം.
I will repeat it once again.
നമ്മളെ പക്വതയുള്ളവരാക്കി തീർക്കാനുള്ള സോഴ്സ്, അതിന് എന്താണ് നമ്മൾ പറയുന്നത്? സാറിന് മലയാളമാണ് ഞാൻ ചോദിക്കുന്നത്, ഇംഗ്ലീഷാണ് ഞാൻ ചോദിക്കുന്നത്. സോഴ്സ് ഉറവിടം അല്ലേ, അതിനുള്ള ഉറവിടം കർത്താവ് കരുതിയിട്ടുണ്ട്.
ഗോഡ് ഹാസ് ഓൾറെഡി പ്രൊവൈഡഡ് ഫോർ എ സോഴ്സ് വെയർഇൻ വി ക്യാൻ അറ്റെയിൻ മെച്യൂരിറ്റി.
ഉറവിടം എന്താണെന്നറിയാമോ? നമ്മളെ പക്വതയുള്ളവരാക്കാൻ നാല് ദാനങ്ങൾ നമുക്ക്
തന്നു.
നമ്മൾ വളരെ വേഗത്തിൽ അതിലേക്കാണ് കടക്കുന്നത്. നാളെയും കൂടെ അത് എടുക്കണം, എടുത്താലേ അത് പറ്റുകയുള്ളൂ. ഓക്കെ,
വെരി ക്വിക്ലി വിൽ ബി ലുക്കിംഗ് അറ്റ് ദാറ്റ്.
നാല് ദാനങ്ങൾ,
അത്
നമ്മൾ 4 മുതൽ 11 മുതൽ 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ് കാണുന്നത്.
വി സീ ദാറ്റ് ഫ്രം വേഴ്സസ് 7 to 16.
ഈ ദാനങ്ങൾ നമുക്ക് തന്നത് കർത്താവാണ്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലുണ്ട്.
8 to 10, it is the Lord who gave us these gifts.
അപ്പോൾ ദൈവസഭയെ പക്വതയിലേക്ക് കൊണ്ടുവരേണ്ട ദാനങ്ങൾ നമുക്ക് തന്നത് മനുഷ്യരാരുമല്ല, പിന്നെ ആരാ തന്നത്? കർത്താവാണ്.
So it is not man who gave us the gifts that would lead the church into maturity.
ആ ദാനങ്ങൾ ഏതൊക്കെയാണെന്ന് 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്.
And those gifts are mentioned in verse 11.
അത് ഞാൻ പിന്നീട് ഓർപ്പിച്ചുകൊള്ളാം.
I'll remind you later on.
എന്നാൽ ഇവിടെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്.
But at this point I want to remind you something.
സഭ പക്വതയിൽ പോകാനുള്ള ദാനങ്ങളെ തരേണ്ടത് മനുഷ്യരല്ല, കർത്താവാണ്.
That the church might proceed in unity, those gifts ought to be given by God and not man.
സഭ കർത്താവിന്റേതാണ്.
The church belongs to God.
അപ്പോൾ ആ സഭ പക്വതയിൽ നടക്കേണ്ടതും കർത്താവിന്റെ താൽപര്യമാണ്.
And therefore it's God's desire that the church should grow into maturity.
അങ്ങനെ ആ പക്വതയിലേക്ക് അവരെ നടത്തേണ്ടതിനുള്ള ദാനങ്ങളും കർത്താവാണ് തരുന്നത്.
And it is the Lord who has given those gifts that would lead the church into maturity.
ആ ദാനങ്ങൾ ഏതൊക്കെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്.
It is mentioned there what are those gifts.
ആ 11-ാം വാക്യം നോക്കി.
If you pay attention to verse 11.
അവൻ ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു.
And he gave some to be apostles, some prophets, some evangelists, and some pastors and teachers.
അപ്പോൾ ഈ നാല് കൂട്ടരും നിങ്ങൾ എണ്ണിയാൽ 5 കൂട്ടരും എന്ന് പറയും. ഞാൻ മനഃപൂർവ്വമാണ് 4 കൂട്ടരും പറഞ്ഞത്.
When you count you might think it's 5, but purposefully I've said it's 4 groups.
കാര്യം എന്താ? ഉപദേഷ്ടാക്കന്മാരുടെ കാര്യം പറയുന്നിടത്ത് ചിലരെ എന്ന് പറഞ്ഞിട്ടില്ല.
Because in the place where it's mentioned teachers, it's not mentioned some.
ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും എന്നാ പറഞ്ഞിരിക്കുന്നത്.
It is mentioned some pastors and teachers.
അതിനർത്ഥം എന്താണ്?
What does that mean?
ഇടയന്മാർക്ക് തന്നെയാണ് ഉപദേഷ്ടാക്കന്മാരായിരിക്കാൻ കഴിയുന്നത്.
It is the pastors themselves, shepherds themselves.
എന്നാൽ ചില സഭകളിൽ ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിട്ടുണ്ട്.
But in some churches there are teachers.
അതിന്റെ തെളിവാണ് അന്ത്യോക്യ സഭ അപ്പോസ്തോല പ്രവൃത്തി 13:1-2 വാക്യങ്ങൾ.
That is Acts of the Apostles chapter 13:1-2, the church in Antioch.
ഇത് ഞാൻ വിവരിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർപ്പിക്കട്ടെ.
Before I elaborate, let me remind
ഒന്ന്, ഈ ദാനങ്ങൾ അല്ലെങ്കിൽ ഇവരെ നിയമിക്കുന്നത് കർത്താവ്.
It is the Lord who is commissioning these people.
ഇത് ഇംഗ്ലീഷിൽ ഞാനും പറയാൻ പോവാ, ഇതൊരു അപ്പോയിന്റ്മെന്റ് ആണ്.
It is an appointment.
ഇത് തിരഞ്ഞെടുപ്പല്ല.
It is not a election.
ഇന്ന് സഭകളിൽ തിരഞ്ഞെടുക്കുന്നതാണ് ഈ കുഴപ്പം വരുന്നത്.
Today what's the problem is the churches are electing.
സന്തോഷമായിട്ട് മുഖം ഇരിക്കണം.
The faces should remain happy.
സഭയിലെ തിരഞ്ഞെടുപ്പാണ് ഈ കുഴപ്പം വരുന്നത്.
It is the selection that is going wrong.
ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ കോട്ടയത്ത് പറയുകയാണ്, നമ്മൾ 2-3-4 മൂപ്പന്മാരെ ഉള്ളല്ലോ.
In Kottayam, we are thinking like this. We are only 2 or 3 elders.
നമുക്കൊരു 4 പേരെ കൂടോ അല്ലെ 3 പേരെ കൂടോ കോപ്റ്റ് ചെയ്യാം.
Let us co-opt 3 or 4
others.
But that itself is wrong.
ഞാൻ എന്നെയാ വിളിക്കുന്നത്.
I'm referring to myself.
അതുകൊണ്ട് എനിക്ക് കർത്തൃമേശയെ സംബന്ധിക്കാൻ ബുദ്ധിമുട്ട് വരികയല്ല.
So I would not have any problem in participating
in the Lord's table. നീ അല്ല കോപ്റ്റ് ചെയ്യുന്നത്.
You are not the one who should opt.
നീ അല്ല കോപ്റ്റ് ചെയ്യേണ്ടത്.
You are not the one who should select.
നിന്റേതാണെങ്കിൽ നിനക്ക് കോപ്റ്റ് ചെയ്യാം.
If it is yours, then you can
കോപ്റ്റ് ചെയ്യേണ്ടത് ഇതിന്റെ ഉടമസ്ഥനാണ്.
The one who should appoint is the owner of this.
ആരാണ് ഇടയനായിരിക്കുന്നത്?
Who is the shepherd?
ആരാണ് സുവിശേഷകനായിരിക്കേണ്ടത്?
Who should be the evangelist?
ആരാണ് ഉപദേഷ്ടാവായിരിക്കേണ്ടത്? അവരെ നിയമിക്കേണ്ടത് മുകളിൽ നിന്നാണ്.
It is the appointment should be from above.
നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ പ്രശ്നം.
Now there is a big problem in Kerala.
സഹകരണ ബാങ്കിൽ ഇപ്പോൾ ആരും പണം കൊണ്ടിടുന്നില്ല.
Nobody is depositing money in the cooperative bank.
എന്നാ കാര്യമെന്ന് അറിയോ?
Do you know what's the reason?
ഇതങ്ങ് പോവുക.
Because the money is disappearing.
എന്നാൽ SBI കൊണ്ടിടുന്നുണ്ട്, ഷെഡ്യൂൾഡ് ബാങ്കിൽ കൊണ്ടിടുന്നുണ്ട്.
People are putting in scheduled banks like SBI.
നമ്മുടെ എല്ലാം, നിങ്ങളുടെ എല്ലാം, നമ്മുടെ എല്ലാം. ഇപ്പോ എനിക്ക് ചെറുപ്പം കണ്ടേക്കാം, നമ്മുടെ എല്ലാം പണം അവിടെ കിടക്കുന്നത്.
All of money is there, perhaps even
SBI കിടക്കുന്നത്.
It is there in FD.
അതെന്താ അവിടെ കൊണ്ടിടുന്നത്?
Why do we put it there?
മറ്റെടുത്തിട്ട് ഇല്ലാതെ വരും.
Because we put in the other place.
ഇതിന്റെ കാര്യമാ പറയാൻ പോകുന്നത്.
That is what I'm trying to say.
സഹകരണ ബാങ്കിലെ സ്റ്റാഫ് ആരാണ്?
Who is the staff in the
cooperative? സഹകരണ ബാങ്കിനെ നിയന്ത്രിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്.
The cooperative bank, the staff, they are elected
political people. അവർ അക്കൗണ്ടൻസി പഠിച്ചൊന്നുമല്ല.
They did not know accountancy.
അവർ 10th ക്ലാസ്സിൽ തോറ്റവരും.
They might have failed in the 10th.
രണ്ട് പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിച്ചവരും.
Or they might have passed in two panchayat elections.
പിന്നെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയവനും.
Or they might be the president of the
panchayat. പിന്നെ തിരഞ്ഞെടുത്തവനെ ബാങ്കിന്റെ പ്രസിഡന്റ്.
And he is elected and made the
അവൻ ഇതുവരെ ഒരിക്കൽ പോലും ചൊവ്വും നേരുമായിട്ട് വീട്ടിലിരുന്ന് പലചരക്ക് വാങ്ങിച്ചതിന്റെ കണക്ക് കൂട്ടിയിട്ടുണ്ട്.
He has not even written properly in his home the list of the grocery.
അവൻ ആ പ്രസിഡന്റ്.
And he is the president.
പിന്നെ ഒരു സെക്രട്ടറി, അത് അവർ തിരഞ്ഞെടുക്കുന്നു.
And then the secretary is also
chosen. പിന്നെ സ്റ്റാഫ്, അവന്റെ പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ കാശ് കൊടുക്കുന്നു അവരെ പിടിച്ച് സ്റ്റാഫ് ആണ്.
Staff members are all from the same party.
കേൾക്കണം, ഇത് ഷെഡ്യൂൾഡ് ബാങ്ക് അങ്ങനല്ലല്ലോ.
But scheduled bank is not like that.
അതിന്റെ സോണിന്റെ മാനേജർ എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം പഠിച്ചിറങ്ങി വന്നവരാ.
The zonal manager is one who is well educated,
parishilichirangi vannavara,
with a lot of experience,
administration ariyavunnavara,
they know administration,
adu joli cheyyunna staffukalu,
and the men who are working
there, unnada paduthamullavara,
they have all higher
banking
education,
banking inde experience padichavaranu
avaru, they have banking experience,
adu kondu adu sugamayi povu,
and therefore it is working smoothly.
Ippa kettathu pole iniyum kekkana,
again you have to listen,
sabeyil idu thanne,
this is the same thing happening
chumma therinju,
simply they are chosen.
നീ എന്നാ പറ്റൂ, ഇത് ശനി അടുത്ത വെള്ളി വെള്ളി വ്യാഴാഴ്ച വരെ സഹിക്കണമല്ലോ, വേണം സഹിച്ചേ പറ്റൂ.
We have to bear till next Thursday.
വിളിക്കാൻ ഞാൻ പറഞ്ഞില്ല.
I did not ask you to invite me.
വിളിക്കാൻ ഞാൻ പറഞ്ഞില്ല. ഒരു ശുപാർശയും പറഞ്ഞില്ല.
I did not ask for any recommendation.
എന്റെ റോയ് മാത്യൂസ് അല്ലെ എന്റെ ജെയിംസ് സഹോദര, ഞാൻ വന്നിട്ട് ഒത്തിരി നാളായി, എന്നെ പറഞ്ഞില്ലല്ലോ.
I did not ask for a recommendation.
ജോൺസൺ ആണ് എന്റെ ഒരു മകനെ പോലുള്ള ആളിന്റെ
അനുജനാണ്. Dear brother Johnson, എന്റെ
ജോൺസൺ, ഞാൻ അദ്ദേഹത്തോട് എന്തൊരു സന്തോഷം. ജോൺസൺ എങ്ങനെങ്കിലും എന്നെ ഒന്ന്,
I did not ask him, try somehow to bring me over here.
അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ സാരം,
so what I'm trying to say,
കേട്ടേ പറ്റൂ.
You have to listen.
കേൾക്കുക മാത്രമല്ല,
not only listen,
യഥാർത്ഥത്തിലേക്ക് വരണം.
But come to the reality.
സഭയിൽ മനുഷ്യന്റെ തിരഞ്ഞെടുപ്പല്ല വേണ്ടത്.
There should not be the man's selection in the church.
അവൻ ഇംഗ്ലീഷ് അറിയാമോ?
Does he know English?
അവന് കാശുണ്ടോ?
Does he have money?
അവനൊരു പാവം. അങ്ങനെ എടുക്കും, അങ്ങനെ തിരഞ്ഞെടുക്കും, അങ്ങനെ തിരഞ്ഞെടുക്കും. അവനൊരു പാവം.
He is a poor fellow.
ആ കർത്താവ് ചിലരെ പാവങ്ങളെ ഇടയന്മാരായി നിയമിച്ചെന്നുണ്ടോ?
God has he appointed some poor people as
ഉണ്ടോ?
Shepherds.
നിങ്ങൾ പറാ, അല്ലേ എനിക്ക് പറഞ്ഞതാ. ഇത് നിയമനം എന്നൊക്കെ പറഞ്ഞ കർത്താവാണ് നിയമിക്കുന്നത്.
His appointment should be done by the Lord.
അത് തന്നെയല്ലേ എല്ലാവരെയും നിയമിച്ചിട്ടുമില്ല.
And God has not appointed anyone.
ചില സഭയിലൊക്കെ ചെന്ന് ചെറുപ്പക്കാരോട് ചുമ്മാ പാർട്ടികളെന്നറിയോ, വലിയ പരിപാടിക്കാരാ അവരെ. അവരോട് ചോദിക്കും, മക്കളെ ഇവിടുത്തെ മൂപ്പന്മാരാരാ?
Sometimes we go to the youngsters and we ask them, who are the elders of this church?
അവരുടെ മറുപടി, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാവരും മൂപ്പന്മാർ.
There is nothing like that special about it. Everybody is elder.
ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനല്ല.
But that's not how it's written.
എല്ലാവരെയും നിയമിച്ചെന്നല്ല പ്രിയപ്പെട്ടവരെ.
Not everyone is appointed.
ചിലരെ നിയമിച്ചു.
He has appointed
Praise
some.
God.
Praise God for that.
ചിലരെ നിയമിച്ചു.
Some he has
ഞാൻ
appointed.
ഒരു വസ്തുതയോടെ പറയാം.
And let me tell you
another fact. ചില ആളുകൾ പറയാറുണ്ട്.
Some people say like this.
അപ്പുള്ളി മൂപ്പനായിക്കോട്ടെ, പാവോ ആകട്ടോ.
He is an elder but yet is a poor fellow, good fellow.
പുള്ളി ഒന്നും പുള്ളിക്കില്ലേ.
He does not have much ability.
പുള്ളി എല്ലാവരെയും കണ്ടൊന്ന് ചിരിക്കും.
But he will smile at everyone.
അങ്ങനെങ്കിൽ ചിരിക്കുന്നവരെ മൊത്തം മൂപ്പന്മാർ.
Then you have to make everyone who is smiling as elders.
അയ്യോ, കഴിവ് കൊടുത്ത് പറയുന്ന മനസ്സിലാക്കണം, കഴിവ് കൊടുത്താണ് ഒരുത്തനെ ആ സ്ഥാനത്ത് ദൈവം കൊണ്ടുവരുന്നത്.
And God is bringing only the one to whom he has given the ability into that position.
കഴിവുകെട്ട ഇടയന്മാരില്ല.
There are not unable.
അങ്ങനെ കഴിവുകെട്ട ഇടയന്മാരുണ്ടെങ്കിൽ അത് മനുഷ്യൻ തിരഞ്ഞെടുത്തതാ.
And if there are any elder who is unable,
ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ കഴിവ് കൊടുത്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കുന്നത്.
When God is choosing somebody, God gives them the ability.
നമുക്കറിയാം, കർത്താവ് പള്ളിയിൽ ചെന്നപ്പോൾ,
we know that when the Lord went to the
temple, വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ,
there was a man with a withered hand.
വരണ്ട കൈയുള്ള മനുഷ്യൻ,
he had a withered hand.
ആ വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കുമ്പോൾ കർത്താവ് എന്നാ പറഞ്ഞു?
And when the Lord is healing that man, what did the Lord say?
പറ എന്നാ പറഞ്ഞു? ഈ സ്പീഡ് കളയാതെ പറ, എന്നാ പറഞ്ഞു?
What was the Lord saying?
ഞാൻ കൈകൂപ്പി നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. എന്നാ പറഞ്ഞു? കൈ നീട്ടുക.
He said stretch forth your hand.
ആരോടാ ഈ പറഞ്ഞു?
To whom did he say that?
ആരോ വരണ്ട കൈയുള്ളവനോട് പറയുക, കൈയില്ല, വരണ്ട കൈയുള്ളവനോട് പറയുക, കൈ നീട്ടുക.
To the man who had a withered hand, the Lord says stretch forth your hand.
അവൻ കൈ നീട്ടിയോ?
Did he stretch out his hand?
നീട്ടി.
He stretched out his hand.
എന്താണെന്നറിയാം?
You know what is the reason?
ഇവനെ തന്നെ കൈ നീട്ടാൻ പറ്റില്ല.
Because on his own he cannot stretch.
ഇവന്റെ കൈ വരണ്ടിരി.
His hand is withered.
പക്ഷേ നീട്ടുക എന്ന് പറഞ്ഞവൻ, സ്തോത്രം, നീട്ടാനുള്ള കൃപയും കൂടെ കൊടുത്തിട്ടാണ് പറഞ്ഞത് നീട്ടാൻ.
One who commanded stretch forth your hand, he had already given him the ability to stretch forth his hand.
ഇത് തന്നെ ഞാൻ പറയാൻ പോവുക. ഒരാളെ സുവിശേഷകനായോ ഇടയനായോ ഉപദേഷ്ടാക്കന്മാരായോ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൃപയും കൂടെ കൊടുത്തിട്ടാണ് അവനെ ആ സ്ഥാനത്ത് കൊണ്ടുവരുന്നത്.
The same essence I want to say literally like this, if a person is a teacher or an elder or a shepherd, it is appointed by God having given him the ability to do that.
അതുകൊണ്ട് സഹകരണ ബാങ്കിലെ പോലെ ഇവിടെ ഇവിടെയോ അല്ലെ മൂന്ന് സഭകളിലും തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അബദ്ധം വന്നു ഇനി മാറ്റണ്ട കാര്യം, അവർ പത്തെണ്ണത്തെയും കൊണ്ട് പോവും.
Because if such a mistake has happened in any of the three churches by a human kind of a selection, a mistake has occurred, no need to go back, but watch out.
പ്രമാണമത.
But that's the principle.
അതിലേക്ക് വരുന്നതിനു മുൻപ് അല്പം കൂടെ സംശയമുള്ള ചില ഭാഗവും കൂടെ പറയാൻ പോവാം.
And there are some more matters where doubts are to be clear.
കർത്താവാണ് ഈ ദാനങ്ങളെ കൊടുത്തത് നമ്മെ പക്വതയിലേക്ക് കൊണ്ടുവരാൻ.
It is the Lord who granted these gifts to grow us into maturity.
അത് പറയാൻ മറന്നുപോയി.
Another thing I forgot.
എന്തിനാ ഇവരെ കൊണ്ട് കർത്താവ് നിയമിച്ചെ?
Why did God appoint them?
എന്തിനാ നിയമിച്ചേ ഈ ദാനങ്ങളെ ദൈവം നിയമിച്ചത്? എന്തിനാ?
Why did God give these gifts and appoint
സഭയെ പക്വതയിലേക്ക് മെച്യൂരിറ്റിയിലേക്ക് കൊണ്ട്?
To lead the church into maturity.
അപ്പോൾ ആദ്യം ആർക്ക് മെച്യൂരിറ്റി വേണം?
So first, who should have maturity?
മിണ്ടത്തില്ലെന്ന് എനിക്കറിയാം, ഇനിയും കുറെ കഴിയും തോറും മിണ്ടാതെ വരും. ആദ്യം ആർക്ക് വേണം മെച്യൂരിറ്റി?
Who should have maturity?
അവർക്ക് വേണം.
The elders should
അവർക്ക് പക്വതയില്ലെങ്കിൽ സഭയെ എങ്ങനെ പക്വതയിലേക്ക്
കൊണ്ടുപോകും?
മൂന്നെണ്ണം ഉണ്ട്, മൂന്ന് 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 മൂന്നിടത്തോട്ടാ തിരിഞ്ഞിരിക്കുന്നത്.
And three are there and three are sitting in three directions.
ഒന്നൊന്നിനോട് ഒന്നിന് കൈ കൊടുക്കുകയല്ല.
And they did not shake hands amongst each other.
ഒന്നൊന്നിനോട് മിണ്ടുകയല്ല.
They did not talk amongst each other.
അങ്ങനെയൊക്കെ ഉണ്ടോ ബ്രദറെ?
Is it really happening like that in our midst?
അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഈ പൊട്ടൻ ഈ കാര്യം പറയാ.
I am telling all of these things because there is in reality.
അങ്ങനെയുണ്ട്.
ഇവർക്ക്
പക്വതയില്ല.
They do not have maturity.
ഒന്ന് രണ്ടാമത്തേന് വിശ്വാസിയോട് ദേഷ്യവാ.
And one word and two word and then they are angry.
പക്വതയില്ലാത്ത രീതി, പക്വതയില്ലാത്ത സംസാരമാണെന്നേ.
ഓ, talking and dealing without maturity.
പക്വത ആദ്യം അവിടെ വരണം.
First the maturity has to be there.
പക്വതയുണ്ടോ എന്നുള്ളത് വീട്ടിൽ അന്വേഷിക്കണം. ഈ പുള്ളിക്ക് ഉണ്ടോ പക്വത എന്ന്?
You have to inquire in the house whether he has that maturity.
ോടുള്ള തന്റെ ഇടപെടി,
ഡീലിംഗ്സ് വിത്ത് വൈഫ്,
മക്കളോടുള്ള തന്റെ
ഇടപെടി, ചിൽഡ്രൻ,
ആ കുടുംബത്തിലെ പക്വതയാണ് സഭയിലും
വെളിപ്പെടുന്നത്.
അപ്പോൾ പക്വതയിലേക്ക് ദൈവം നിയമിച്ചിട്ടുള്ള നേതൃത്വമുള്ളവര് അവര് പക്വതയുള്ളവരെ.
So the mature leadership which the Lord appointed, they are the ones who have to lead the church.
കർത്താവ് എപ്പോഴാണ് ഈ ദാനം കൊടുത്തത്? അതാണ് എനിക്ക് ഓർമ്മിക്കുന്നത്.
When did the Lord bestow these gifts?
കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തിട്ടാണ് ഈ ദാനങ്ങളെ കൊടുത്തത്.
The Lord having resurrected and ascended on high, that is when he granted the gifts.
അതിന്റെ എട്ടാം വാക്യം മുതൽ കാണുന്നുണ്ട്.
We read that in verse 8.
അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ.
And now this, now when he ascended on high, he led captives captive and gave them gifts.
ഇതൊരു വിജയഗാനമാണ്.
And now this is a song of victory.
ഇത് കാണുന്നത് 68-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ.
Oh, we see that in Psalms 68 and verse 18.
അവിടെ നിന്നുള്ള ഉദ്ധരണിയാണ് പൗലോസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്.
And Paul is quoting from that psalm.
എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്?
What is his intention here?
അതോടൊപ്പം പറയേണ്ടതാ.
I have to say that along with this.
ആരായി ബദ്ധന്മാർ? ആരെയും പിടിച്ചുകൊണ്ട് പോയെന്നാ പറഞ്ഞത്?
Who are these captive?
ബദ്ധന്മാർ.
ആരായി
ബദ്ധന്മാർ?
Who is this captivity?
ദാനങ്ങൾക്ക് അറിഞ്ഞുകൂടെ?
ഗിഫ്റ്റ്സ്.
ആരായി ബദ്ധന്മാരെ?
Who is this captivity?
ചൂണ്ട അനങ്ങിയിട്ടൊന്നും ഒരു കാര്യവുമില്ല, ശബ്ദം കേൾക്കണം. ഇല്ലെങ്കിൽ ആ ഹന്ന പോയി ദൈവാലയത്തിൽ ചൂണ്ട അനക്കിയതുപോലെ ഇരിക്കും.
The sound has to come out.
ഇവിടെ ഉദ്ദേശിക്കുന്ന ബദ്ധന്മാരെ, ഇവിടെ പറയുന്ന ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് എങ്ങോട്ട് കൊണ്ടുപോയെന്ന? ഉയരത്തെ കൊണ്ടുപോയി. ഈ ബദ്ധന്മാര് കർത്താവിന്റെ, കേൾക്കണം, കർത്താവിന്റെ ഉയർപ്പ് വരെ പാതാളത്തിൽ സ്വസ്ഥത അനുഭവിച്ച് കഴിഞ്ഞ വിശുദ്ധന്മാരുടെ ആത്മാക്കളാണ്.
Now this is the spirits of those who till the ascension of the Lord Jesus Christ were resting in the Sheol.
ഇതൊരു വലിയ വിഷയമാണ്.
Now this is a big
subject. ക്രിസ്തുവിന്റെ ഉയർപ്പ് വരെ, കേൾക്കുക, ഉയർപ്പ് വരെ,
till the resurrection of the Lord Jesus Christ,
മരിക്കുന്ന സകല വിശുദ്ധന്മാരും സകല ദുഷ്ടന്മാരും പാതാളത്തിലോട്ടാ പോയിക്കൊണ്ടിരുന്നത്.
All the saints they had gone to the Sheol.
ആ പാതാളത്തിന് രണ്ട് തട്ടുണ്ട്.
Now there are two decks.
മീതെയുള്ള പാതാളവും കീഴെയുള്ള
പാതാളവും. Now there is the upper heads and the lower
heads. അതാണ് 85-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നീ എന്നെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു.
That is why the psalmist in Psalms 85 he says that you have delivered me from the bottom.
പാതാളവും ഉണ്ട് അധമ പാതാളവും ഉണ്ട്.
Now there is the heads and there is the bottom.
ആ മീതെയുള്ള പാതാളത്തിനാണ് അബ്രഹാമിന്റെ മടി പർദീസ എന്നൊക്കെ പഴയ നിയമത്തിൽ യഹൂദന്മാർ പറഞ്ഞിരുന്നത്.
Now it is the first portion of the heads, the upper one that the old testament Jews referred to as the lap of Abraham.
ധനവാന്റെ ലാസറിന്റെ സംഭവ കഥയിൽ ലാസർ പോയ സ്ഥലമാണ് മീതെയുള്ള പാതാളം അല്ലെങ്കിൽ അബ്രഹാമിന്റെ മടി.
And in the story of the Lazarus and the rich man, the Lazarus, he went into Abraham's lap and that is the top most part of the heads.
ധനവാൻ പോയ സ്ഥലമാണ് അധമ പാതാളം.
And the wealthy man, he went into the bottom portion of the heads.
അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ലാസർ അവിടെ കിടന്നുകൊണ്ട് എങ്ങോട്ട് നോക്കി, മുകളിലേക്ക് നോക്കി.
And that is why we read like this, the wealthy man, he was lying down and looking at Lazarus.
ആ മുകളിലേക്ക് നോക്കി എന്ന് പറയുമ്പോൾ സ്വർഗ്ഗത്തിലോട്ട് നോക്കി എന്നല്ല, ഈ മീതെയുള്ള പാതാളത്തിൽ കഴിയുന്ന ലാസറിനെയാണ് നോക്കി.
And when he was looking up, it does not mean he was looking into heaven, he was just looking at Lazarus who was on Abraham's lap.
അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, യേശുക്രിസ്തുവിന്റെ ഉയർപ്പു വരെ മരിച്ചു പോകുന്ന സകല പഴയ നിയമ വിശുദ്ധന്മാരും പാതാളത്തിന്റെ മീതെയുള്ള ഭാഗത്തും സകല ദുഷ്ടന്മാരും പാതാളത്തിന്റെ കീഴെയുള്ള ഭാഗത്തുമാണ്.
So you should realize that till the moment of the resurrection of the Lord Jesus Christ, all the Old Testament saints who died, they were in the upper part of the Sheol, and the evil one, they were all in the bottom.
ഇതും പോരെങ്കിലും ഒരു ദൃഷ്ടാന്തവും കൂടെ ഞാൻ പറയാം.
If this is not enough, I can give you another
example. സദൃശ്യ വാക്യങ്ങൾ 15-ാം അധ്യായം വായിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് വായിക്കുക.
Proverbs chapter 15, you can read that.
അവിടെ എന്താ വായിക്കുന്നത്?
What do we read there?
ബുദ്ധിമാന്റെ, അതിന് ഞാൻ ചോദിക്കാൻ മെനക്കെടുന്നില്ല, ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു.
There it says that the journey of the prudent, it is to above.
അടുത്ത വചനം കീഴെയുള്ള പാതാളം, അത് ഓർക്കണം, കീഴെയുള്ള പാതാളം അവൻ ഒഴിഞ്ഞു പോകുന്നു.
He will escape the Sheol that is below.
അപ്പോൾ കീഴെയുള്ള പാതാളം, മീതെയുള്ള പാതാളം.
So there is the Sheol that is below and the one that is above.
പഴയ നിയമത്തിലെ വിശുദ്ധന്മാരും മുഴുവൻ മീതെയുള്ള ആ ഭാഗത്താണ്.
So all the Old Testament saints, they are in the Sheol that is above.
കർത്താവ് കള്ളനോട് പറഞ്ഞത്,
what did the Lord say
അതെങ്കിലും അങ്ങ് പറ, എന്താ പറഞ്ഞു?
To the thief.
ഇന്ന് നീ എന്നോട് കൂടെ, അത് എവിടെ, ഏത് പറഞ്ഞു?
Today you will be with me in paradise. Which paradise is that?
ഈ മീതെയുള്ള പാതാളം. നിങ്ങൾ ചിന്തിക്കണം, അത് മീതെയുള്ള
പാതാളം.
ഉയർത്തെഴുന്നേറ്റപ്പോൾ
ഈ
മീതെയുള്ള പാതാളത്തിലെ വിശുദ്ധന്മാരുമായി യേശു ഉയരത്തിലോട്ട് പോയി.
Along with all the saints who were there in the upper portion of the Sheol, the Lord ascended into the high.
ഇപ്പോൾ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ ആത്മാക്കളും പുതിയ നിയമത്തിൽ മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കളും ഒന്നിച്ച് ഉയരത്തിലെ പർദീസയിലാണ്.
Now the spirits of the Old Testament saints who were thus raised up and the spirit of the New Testament believers who are being saved, when they die, it is together there in paradise above.
അതിനെ വാക്യമുണ്ടോ?
Is there a verse for that?
അതിനെ വാക്യമുള്ളൂ.
There is a verse.
അത് എവിടെ എഴുതിയിട്ടുണ്ട്? രണ്ടു കൊരിന്ത്യർ 12.
2 Corinthians chapter 12.
വായിക്കണ്ട, നോക്കി എല്ലാം കുറിച്ചിട്ടാ മതി, പോയി നോക്കണം.
2 Corinthians chapter 12.
ഇന്ന് ആപ്പ് നോക്കുന്നതിന് മുൻപ് ഇത് നോക്കണം.
Instead of looking at the app.
അപ്പോൾ 2 കൊരിന്ത്യർ 12 എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ?
2 Corinthians chapter 12.
പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ എനിക്കറിയാം.
I know a man in Christ.
14 വർഷം മുൻപ്,
14 years ago.
അവനെ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. മൂന്നാം സ്വർഗത്തോളം
എടുക്കപ്പെട്ടു.
എന്നിട്ട് ഒന്നുകൂടെ അദ്ദേഹം പറയുകയാണ്,
പർദീസയോളം എടുക്കപ്പെട്ടു.
ഇത്രയൊക്കെ തെളിയിച്ചു തന്നാ പോരെ? ഇപ്പൊ തന്നെ ചിലരുടെ മുഖം കണ്ടാല് എമൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണു തുറന്നതുപോലെ
ഇരിക്കുന്നു.
അപ്പോൾ ഈ ബദ്ധന്മാരെ പിടിച്ച് യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഈ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ മൂന്നാം സ്വർഗത്തിൽ പർദീസയിലേക്ക് പോയി അവിടെയാണ് പൗലോസ് പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ ഞാൻ കാംക്ഷിക്കുന്നത്, അങ്ങോട്ടാ
പോകുന്നത്. മനസ്സിലായോ?
അതാണ് ഇവിടുത്തെ ബദ്ധന്മാര്.
ഇനി
നിങ്ങൾ എന്നോട് ചോദിക്കും,
Now you'll ask me a question.
ഈ ബദ്ധന്മാർ ഇവിടെ ആണെന്ന് വല്ലതും തെളിവുണ്ടോ?
Is there any proof that these captive ones are
here? അത് ചോദിക്കുമെന്ന് പൗലോസിന് അറിയാം.
But Paul knows that this question will arise.
പൗലോസ് അത് കുറേ കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒമ്പതാം വാക്യത്തിൽ.
Look at verse 9, Paul has made it more clear.
നോക്കിയോ നിങ്ങൾ?
You can look at it.
കയറി എന്നതിനാൽ ഇത് കൂടുതലൊന്നും എനിക്ക് തെളിവില്ല.
ഐ ഡു നോട്ട് ഹാവ് എ ഗ്രേറ്റർ പ്രൂഫ് ദാൻ ദിസ്.
എനിക്കല്ല, ഒരുത്തൻ വിചാരിച്ചാലും ഹീബ്രു മുഴുവൻ കഴിച്ചവനാണെങ്കിലും വേറെ തെളിവെടുക്കാനില്ല.
നോ വൺ ഈവൻ ആൻ എക്സ്പെർട്ട് ഇൻ ദി ഹീബ്രു
ലാംഗ്വേജ്. ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവ്, മരിച്ച കർത്താവ് ആത്മാവിൽ ഇറങ്ങിച്ചെന്ന് താൻ നിർവഹിച്ച രക്ഷയുടെ സദ്വർത്തമാനം അറിയിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഇവരെ കൂടെ അങ്ങോട്ടങ്ങ് കൊണ്ടുപോയി.
The Lord Jesus Christ, when he died on the cross, he first descended into the lower parts of the earth and proclaimed the good news of the gospel, and he brought those captives along with them and ascended on high. And they and we along with them, we are going to the same place.
Vallon santosham undo aa karyathil.
Is there any matter for joy?
Pogunnathu ishtama brother.
We all like to go.
Oh, ippon poyittanna avada karyam.
But what is the hurry to go there?
Poganam.
We should go.
കർത്താവേ, എന്റെ മരണത്താലോ നിന്റെ വരവിനാലോ ഇന്ന് രാത്രി ഞാൻ നിന്നോടുകൂടെ ആകും എന്ന പ്രതീക്ഷയിൽ കിടക്കയിലേക്ക് പോകുന്നുവെന്ന് എല്ലാ ദിവസവും ഒടുവിലത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ.
I'm one who my last prayer is like this, Lord, either by my death or by your appearance, I am going to be joined with you, and that's my prayer.
ഇവിടെ കുറെ നാൾ കടന്നിട്ട് എന്നാ കാര്യം സാധിക്കാൻ?
What is the use in remaining here for a longer time?
അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാൻ ഞാൻ പറഞ്ഞത് അവരുമായിട്ട് ഉയരത്തേക്ക്.
And that's why I wanted to make it clear, the Lord ascended high with them.
ശേഷമാണ് അടുത്തത് വായിക്കുന്നു, മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു.
It is after ascending on high, we continue to read that he gave gifts to men.
അത് സഭയെക്കുറിച്ച് പറയുന്ന ഒരു പ്രയോഗം.
Now that is a term regarding the church.
ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവ് തന്റെ സഭയ്ക്ക് പക്വതയിലേക്ക് പോകേണ്ടതിന് വളരേണ്ടതിന് ഇവിടെ ദാനങ്ങളെ കൊടുത്തു.
Having ascended to the heaven, the Lord Jesus Christ for his church is giving them gifts so that they might grow into maturity and for their spiritual growth.
ആ നാല് ദാനങ്ങളിൽ രണ്ട് ദാനങ്ങൾ ഇപ്പോഴില്ല.
Out of the four gifts, two of those gifts remain no more.
അതേതാ രണ്ട് ദാനങ്ങൾ?
What are those two gifts?
അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും.
Apostles and prophets.
അതെന്താ അവരില്ലാത്തത്?
Why they do not remain?
ഇല്ലാത്തത് കൊണ്ട്.
Because they do not remain.
എന്തുകൊണ്ടില്ല?
Why they are not there?
അവർ അടിസ്ഥാനമാണെന്ന് രണ്ടാം അധ്യായത്തിൽ നാം പഠിച്ചത്.
Because in the second chapter we read that they were for the foundation, part of the foundation.
അടിസ്ഥാനം എവിടം വരെ വരും?
Foundation up to what height does it extend?
വാർക്കേട് അവിടം വരെ വരും.
Does it go up to the roof?
ആണോ?
Is it like that? No.
അടിസ്ഥാനം താഴെ.
Foundation has a level on the ground.
ചിലര് പറയുന്നു ഇപ്പോഴും പ്രവാചകന്മാരും.
Some people claim that still there are apostles and prophets.
അങ്ങനെയെങ്കിൽ നമുക്ക് അവരോട് പറയാനുള്ളത് ഇപ്പോഴെങ്ങും കർത്താവിനെ പ്രതീക്ഷിക്കേണ്ടെന്ന്.
If that is be the case, then we have to tell them, don't expect the Lord to return.
കാരണം എന്താ? അടിസ്ഥാനം ഇതുവരെ തീർന്നില്ലല്ലോ.
Because you have not finished the work of the foundation.
ഇനിയും അടിസ്ഥാനം പണിതുകൊണ്ടിരിക്കുക.
You are still building the foundation only.
അതുകൊണ്ട് തെറ്റുപറ്റരുത്.
Therefore you should not go into error.
അബദ്ധം വരരുത്.
You should not fall into mistakes.
അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സഭയുടെ അടിസ്ഥാന പണിയിലാണ്. ഇനി അവരില്ല, അവരുടെ
the apostles and the prophets, they were part of the foundational work of the church and they are no more needed now. Now what is happening is the work of the superficial
building. And
then remain two more groups.
സുവിശേഷകന്മാരും ഇടയന്മാരും.
The evangelists and the pastors.
ഇവരെ രണ്ട് പേർക്കും ഉപദേഷ്ടാവാകാം.
And both of these can on their own become teachers.
ആ ഇടയന്മാരെ കുറിച്ച് കൂടുതലായ കാര്യങ്ങൾ.
And more things regarding the pastors.
ശനിയാഴ്ച രാത്രിയിൽ നമ്മൾ കേൾക്കുന്നു.
We will be listening to on Saturday night.
അതിന്റെ ആകെ കാര്യങ്ങൾ മുഴുവൻ പറയും.
We will be looking at all of that.
അത് കേൾക്കാൻ തന്നെ ജനക്കൂട്ടം വരുമെന്ന് എനിക്കറിയാം.
And I know that surely multitudes will come to listen to that.
വരണം.
You should come.
എല്ലാവരും വരണം.
All of you should come.
നമ്മുടെ സഭ ശക്തമായി
പോകണം. Our church has to be strengthened.
വചനാനുസരണം പോകണം.
It should be according to the word of God.
പക്വതയോട് കൂടെ
പോകണം. It should grow into maturity.
ഐക്യത്തോട്
കൂടെ പോകണം. There should be unity.
വിശുദ്ധിയോട്
കൂടെ പോകണം. There should be holiness.
അങ്ങനെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്ന നാളുകളിൽ ദൈവ സഭയെക്കുറിച്ച് ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് ആ നിലവാരത്തിലേക്ക് നമുക്ക് വരാം.
And as the days of the Christ return is imminent, the desire that the Lord had for the maturity of the church, to that maturity may we be able to grow into.
നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം.
You have to pray for me.
വളരെ കൃപ വേണം.
A lot of grace.
ഓരോ ദിവസവും ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ ഏതാണ്ട് ഒരു വലിയ ഭാരം ഇറങ്ങി
പോകും. Each day after I finish the class and go, a big burden is lifted off my shoulders.
നാളെ അത്രയും വലിയ ഭാരം.
Tomorrow not much burden.
അതിനെ ശുശ്രൂഷയുണ്ട്.
There are ministries.
അത് ദൈവം അനുവദിച്ച ക്രിസ്ത്യൻ ബ്രദറൻ സഭയിലെ സഹോദരന്മാരോട് ചെയ്യാം.
God allowing it's with the Christian brothers.
എന്നാൽ ഇത്രയും പെയിൻ എടുക്കണം, പറയാൻ പെയിൻ എടുക്കണം, തയ്യാറാക്കാനും പെയിൻ എടുക്കണം, എന്നാൽ ഇത്രയും പെയിൻ എടുക്കണം.
To preach and to prepare, pain is required, but not so much pain.
ഇനി ശനിയാഴ്ച വെള്ളിയാഴ്ച രാത്രി മുതൽ പിന്നെയും പെയിൻ വരും.
And from Friday night onwards again.
എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഇപ്പോൾ മലയാളത്തിൽ പറഞ്ഞു, ഇപ്പൊ കർത്താവിന്റെ ദാസൻ ചാണ്ടപ്പിള്ള ഫിലിപ്പ് വചനം ശുശ്രൂഷിക്കുമെന്ന് പറഞ്ഞു.
You say that brother Chandapilla Philip is ministering.
ഇംഗ്ലീഷുകാർ എന്താ പറയുന്നത്?
What is the English?
ഇംഗ്ലീഷ് അറിയാവുന്നവരൊന്ന് പറഞ്ഞു.
Englishman say.
Now Chandapilla Philip is going. Right, deliver message. ആ ഡെലിവറിന് ഒരു വയ്യൂടെ കൊടുത്താ മതി, എന്താകും? ഡെലിവറി ആകും. ആകുമെന്നേ, ഇത് ഡെലിവറിയാണ്.
The customer introduction in English.
ഡെലിവറിക്ക് മുൻപ് വേദനയുണ്ട്.
That is the servant of God is going
delivery
to deliver. There is pain and tears before delivery.
അനുഭവമാണോ ഓരോ ക്ലാസ്സിന് മുമ്പ് എനിക്ക് അനുഭവപ്പെടാ.
And that is the experience I pass through before each and every class.
പ്രാർത്ഥിക്കണം.
And therefore you have to pray.
കർത്താവ് കൃപ നൽകട്ടെ.
May God give the grace.
ദൈവമായ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
May God's name be glorified.